എന്നേക്കും എന്നേക്കും ജീവിക്കുന്നവൻ പ്രപഞ്ചം സൃഷ്ടിച്ചു. കർത്താവ് മാത്രമാണ് നീതിമാൻ. അവിടുത്തെ പ്രവൃത്തി വിളംബരം ചെയ്യാൻ പോരുന്ന ശക്തി ആർക്കും നൽകപ്പെട്ടിട്ടില്ല. അവിടുത്തെ മഹത്തായ പ്രവൃത്തികൾ അളക്കാൻ ആർക്കു കഴിയും? അവിടുത്തെ മഹത്വപൂർണമായ ശക്തി തിട്ടപ്പെടുത്താൻ ആർക്ക് സാധിക്കും? അവിടുത്തെ കാരുണ്യം വർണ്ണിക്കാൻ ആർക്ക് കഴിയും? അവകൂട്ടുകയോ കുറയ്ക്കുകയോ സാധ്യമല്ല. അവിടുത്തെ അത്ഭുതങ്ങളെ അളക്കാൻ ആർക്കും കഴിയുകയില്ല. മനുഷ്യന്റെ അന്വേഷണം അങ്ങേയറ്റത്തെത്തിയാലും അവൻ ആരംഭത്തിൽ തന്നെ നിൽക്കുകയുള്ളൂ. അവന് അത് എന്നും പ്രഹേളികയായിരിക്കും. മനുഷ്യൻ എന്താണ്? അവനെ കൊണ്ട് എന്ത് പ്രയോജനം? എന്താണ് അവനിലെ നന്മയും തിന്മയും? മനുഷ്യൻ 100 വയസ്സുവരെ ജീവിച്ചാൽ അത് ദീർഘായുസ്സാണ്. നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഈ ഏതാനും മത്സരങ്ങൾ സമുദ്രത്തിൽ ഒരു തുള്ളി വെള്ളം പോലെയും ഒരു മണൽത്തരി പോലെയും മാത്രം. അതിനാൽ കർത്താവ് അവരോട് ക്ഷമിക്കുകയും അവരുടെ മേൽ കാരുണ്യം വർഷിക്കുകയും ചെയ്യുന്നു. അവരുടെ അവസാനം തിക്തമാണെന്ന് അവിടുന്ന് കണ്ടറിയുന്നു. അതിനാൽ അവരോട് വലിയ ക്ഷമ കാണിക്കുന്നു. മനുഷ്യന്റെ സഹതാപം അയൽക്കാരോടാണ്. എന്നാൽ കർത്താവ് സകല ജീവജാലങ്ങളോടും ആർദ്രത കാണിക്കുന്നു. അവിടുന്ന് അവരെ ശാസിക്കുന്നു. അവർക്ക് ശിക്ഷണവും പ്രബോധനവും നൽകുന്നു. ഇടയൻ ആടുകളെ എന്ന പോലെ അവരെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നു. തന്റെ നീതിവിധികളിൽ താല്പര്യമുള്ളവരോടും തന്റെ ശിക്ഷണം സ്വീകരിക്കുന്നവരോടും അവിടുന്ന് ആർദ്രത കാണിക്കുന്നു. മകനെ, നിന്റെ സൽപ്രവർത്തികളിൽ നിന്ന് വളർത്തരുത്. സമ്മാനം വാങ്ങുമ്പോൾ, സമ്മാനം നൽകുമ്പോൾ വേദനാജനകമായി സംസാരിക്കരുത്. മഞ്ഞ് കഠിനമായി ചൂട് കുറയ്ക്കുന്നില്ലേ? നല്ല വാക്ക് ദാനത്തേക്കാൾ വിശിഷ്ടമാണ്. നല്ല വാക്ക് വിലയുറ്റ സമ്മാനത്തെ അതിശയിക്കുകയില്ലേ? കാരുണ്യവാനിൽ ഇവ രണ്ടും കാണപ്പെടുന്നു. ഫോഷൻ കാരുണ്യരഹിതനും നിന്നവനുമാണ്. വിദ്വേഷത്തോടെയുള്ള ദാനം കണ്ണിന്റെ തിളക്കം കെടുത്തുന്നു. കാര്യം ഗ്രഹിച്ചതിനു ശേഷം സംസാരിക്കുക. രോഗം പിടിപെടുന്നതിന് മുമ്പ് ആരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കുക. ന്യായവിധിക്ക് മുമ്പ് നിന്നെ തന്നെ പരിശോധിക്കുക. വിധിവേളയിൽ നിനക്ക് മാപ്പ് ലഭിക്കും. വീഴും മുമ്പ് വിനീതനാവുക. പാപം ചെയ്തു പോകും മുമ്പ് പിന്തിരിയുക. നേർച്ച യഥാകാലം നിറവേറ്റുന്നതിൽ നിന്ന് ഒന്നും നിന്നെ തടസ്സപ്പെടുത്താതിരിക്കട്ടെ. അത് നിറവേറ്റുവാൻ മരണം വരെ കാത്തിരിക്കരുത്. നേർച്ച നേരുന്നതിന് മുമ്പ് നന്നായി ചിന്തിക്കുക. കർത്താവിനെ പരീക്ഷിക്കുന്നവനെ പോലെ ആകരുത്. മരണദിനത്തിൽ നിനക്ക് നേരിടേണ്ട അവിടുത്തെ കോപത്തെ കുറിച്ചും അവിടുന്ന് മുഖം തിരിച്ചു കളയുന്ന പ്രതികാര നിമിഷത്തെ കുറിച്ചും ചിന്തിക്കുക. സമൃദ്ധിയുടെ കാലത്ത് വിശപ്പിനെ കുറിച്ചും സമ്പത്ത് കാലത്ത് ദാരിദ്ര്യത്തെയും വറുതിയെയും കുറിച്ചും ചിന്തിക്കുക. പ്രഭാതം മുതൽ പ്രദോഷം വരെ അവസ്ഥാഭേദം വന്നുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ മുമ്പിൽ എല്ലാ വസ്തുക്കളും അതിവേഗം ചരിക്കുന്നു. ബുദ്ധിമാൻ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധാലുവായിരിക്കും. പാപത്തിന്റെ നാളുകളിൽ ദുഷ്പ്രവർത്തികൾക്കെതിരെ അവൻ ജാഗരൂകത പുലർത്തും. ബുദ്ധിമാൻ ജ്ഞാനത്തെ അറിയുന്നു. അവളെ കണ്ടെത്തുന്നവനെ അവൻ പുകഴ്ത്തുകയും ചെയ്യും. ജ്ഞാനത്തിന്റെ വചസ്സുകൾ ഗ്രഹിക്കുന്നവൻ പാണ്ഡിത്യം നേടും. അവൻ സൂക്തങ്ങൾ അവസരോചിതമായി മൊഴിയും. അധമവികാരങ്ങൾക്ക് കീഴടങ്ങാതെ തൃഷ്ണ നിയന്ത്രിക്കുക. അധമവികാരങ്ങളിൽ ആനന്ദിച്ചാൽ നീ ശത്രുക്കൾക്ക് പരിഹാസപാത്രമായി തീരും. ആഡംബരത്തിൽ മതിമറക്കരുത്. അത് നിന്നെ ദരിദ്രനാക്കും. കയ്യിലൊന്നുമില്ലാത്തപ്പോൾ കടം വാങ്ങി വിരുന്ന് നടത്തി ഭിക്ഷക്കാരനായി തീരരുത്. മദ്യപനായ തൊഴിലാളി ഒരിക്കലും ധനവാനാകയില്ല. ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപമായി നശിക്കും. വീഞ്ഞും സ്ത്രീയും ബുദ്ധിമാന്മാരെ വഴിതെറ്റിക്കുന്നു. വേശികളുമായി ഇടപഴകുന്നവന്റെ വീണ്ടും വിചാരം നഷ്ടപ്പെടുന്നു. വ്രണങ്ങളും പുഴുക്കളും അവനെ അവകാശപ്പെടുത്തും. വീണ്ടും വിചാരമില്ലാത്തവൻ നശിക്കും. മറ്റുള്ളവരെ എളുപ്പം വിശ്വസിക്കുന്നവന്റെ മനസ്സിനെ ആഴമില്ല. പാപം ചെയ്യുന്നവൻ തനിക്ക് തന്നെ തിന്മ വരുത്തുന്നു. ദുഷ്ടതയിൽ ആനന്ദിക്കുന്നവൻ ശിക്ഷിക്കപ്പെടും. വ്യർത്ഥഭാഷണത്തെ വെറുക്കുന്നവൻ തിന്മയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും. കേൾക്കുന്നതെല്ലാം പറഞ്ഞു നടക്കരുത്, നിനക്കൊന്നും നഷ്ടപ്പെടുകയില്ല. മിത്രത്തോടായാലും ശത്രുവിനോടായാലും കേട്ടത് പറയരുത്. പാപമാവുകയില്ലെങ്കിൽ അത് നീ വെളിപ്പെടുത്തരുത്. കേൾക്കുന്നവനെ നിന്നിൽ വിശ്വാസം നഷ്ടപ്പെടും. ക്രമേണ അവൻ നിന്നെ വെറുക്കും. കേട്ട കാര്യം നിന്നോടുത്ത് മരിക്കട്ടെ. ധൈര്യമായിരിക്കുക, നീ പൊട്ടിത്തെറിക്കുകയില്ല. രഹസ്യം കേട്ട വിട്ടി പ്രസവ വേദന അനുഭവിക്കുന്ന സ്ത്രീയെ പോലെ ക്ലേശിക്കും. തുടയിൽ തുളഞ്ഞുകയറിയ അസ്ത്രം പോലെയാണ് ഫോഷന്റെ ഉള്ളിൽ രഹസ്യം. കേട്ട കാര്യം സ്നേഹിതനോട് നേരിട്ട് ചോദിക്കുക, അവനത് ചെയ്തിട്ടില്ലായിരിക്കാം. ചെയ്താൽ തന്നെ മേലിൽ അങ്ങനെ ചെയ്യാതിരിക്കട്ടെ. അയൽക്കാരനോട് നേരിട്ട് ചോദിക്കുക, അവനത് പറഞ്ഞിട്ടില്ലായിരിക്കാം. പറഞ്ഞാൽ തന്നെ മേലിൽ അങ്ങനെ പറയാതിരിക്കട്ടെ. സ്നേഹിതനോട് ചോദിക്കാതെ മിഥ്യാപവാദമായിരിക്കും. കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത്. ആർക്കും തെറ്റുപറ്റ. നാവ് കൊണ്ട് ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അയൽക്കാരനെ ഭീഷണിപ്പെടുത്തുന്നതിന് മുമ്പ് അവനുമായി സംസാരിക്കുക. അത്യുന്നതന്റെ നിയമം നിറവേറ്റാനിട നൽകുക. എല്ലാ ജ്ഞാനവും ദൈവഭക്തിയിൽ അടങ്ങുന്നു. ജ്ഞാനത്തിന് നിയമത്തിന്റെ പൂർത്തീകരണമുണ്ട്. തിന്മയിലുള്ള അറിവ് ജ്ഞാനമല്ല. പാവിയുടെ ഉപദേശം വിവേകരഹിതമാണ്. നിന്ദ്യമായ സാമർഥ്യവുമുണ്ട്. ജ്ഞാനമില്ലാത്തത് കൊണ്ട് മാത്രം ഭോഷനായിരിക്കുന്നവനുമുണ്ട്. നിയമം ധിക്കരിക്കുന്ന ബുദ്ധിമാനേക്കാൾ ഭേദമാണ് ദൈവഭയമുള്ള ബുദ്ധിഹീനൻ. സൂക്ഷ്മവും എന്നാൽ അനീതി നിറഞ്ഞതുമായ സാമർഥ്യവുമുണ്ട്. തൻകാര്യം നേടാൻ നിഷ്കരണം പ്രവർത്തിക്കുന്നവരുമുണ്ട്. ശിരസ് നമിച്ച് വിലപിച്ച് നടക്കുന്ന ആഭാസനുണ്ട്. അവന്റെ ഹൃദയം നിറയെ കാപട്യമാണ്. അവൻ മുഖം മറച്ച് ഒന്നും കേൾക്കുന്നില്ലെന്ന് നടിക്കും. ആരും ശ്രദ്ധിക്കാത്തപ്പോൾ അവൻ നിന്റെ മേൽ ചാടി വീഴും. അശക്തി കൊണ്ട് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നാലും തക്കം കിട്ടുമ്പോൾ തിന്മ പ്രവർത്തിക്കും. ബാഹ്യഭാവം നോക്കിയാണ് മനുഷ്യനെ അറിയുന്നത്. ബുദ്ധിമാനെ മുഖം കണ്ടാൽ അറിയാം. വേഷം, ചിരി, നടപ്പ് ഇവ മനുഷ്യന്റെ സത്വം വെളിപ്പെടുത്തുന്നു. സമയോചിതമല്ലാത്ത ശാസനയുണ്ട്. മൗനം അവലംബിക്കുന്ന ബുദ്ധിമാനുമുണ്ട്. കോപം ഉള്ളിൽ വയ്ക്കുന്നതിനേക്കാൾ ഭേദമാണ് ശാസിക്കുന്നത്. കുറ്റമേറ്റി പറയുന്നവന് ശിക്ഷ ഒഴിഞ്ഞു കിട്ടും. അക്രമം കൊണ്ട് നീതി നടത്തുന്നവൻ കന്യകയുടെ ശക്തി അപഹരിക്കാൻ ആഗ്രഹിക്കുന്ന ശണ്ഠനെ പോലെയാണ്. മൗനം കൊണ്ട് ബുദ്ധിമാനായി കരുതപ്പെടുന്നവനുണ്ട്. അതിഭാഷണം കൊണ്ട് വെറുക്കപ്പെടുന്നവനുമുണ്ട്. മറുപടി പറയാൻ കഴിവില്ലാത്തത് കൊണ്ട് മൗനം ദീക്ഷിക്കുന്നവനുമുണ്ട്. സംസാരിക്കേണ്ടത് എപ്പോഴെന്ന് അറിയാവുന്നത് കൊണ്ട് മൗനം പാലിക്കുന്നവനുമുണ്ട്. ഉചിതമായ സമയം വരെ ബുദ്ധിമാൻ മൗനം പാലിക്കും. പൊങ്ങച്ചക്കാരനും ഭോഷനും സമയനോട്ടമില്ല. അമിതഭാഷി നിന്ദ്യനാണ്. തള്ളിക്കേറി സംസാരിക്കുന്നവനും വെറുക്കപ്പെടും. ദൗർഭാഗ്യം ഭാഗ്യമായി തീരാം, ഭാഗ്യം ദൗർഭാഗ്യമായും. നിഷ്പ്രയോജനമായ ദാനമുണ്ട്. ഇരട്ടി മടക്കി കിട്ടുന്ന ദാനവുമുണ്ട്. അവമതിയിലേക്ക് നയിക്കുന്ന ബഹുമതിയുണ്ട്. താഴ്മയിൽ നിന്ന് മഹത്വത്തിലേക്ക് ഉയരുന്നവരുമുണ്ട്. കുറഞ്ഞ വിലക്കേറെ വാങ്ങുന്നവരുണ്ട്. ഏഴിരട്ടി കൊടുക്കുന്നവരുമുണ്ട്. ബുദ്ധിമാൻ സംസാരത്തിലൂടെ പ്രീതി നേടുന്നു. ഫോഷന്റെ ഉപചാരം വ്യർത്ഥമാണ്. ഫോഷന്റെ ദാനം നിനക്ക് ഉതകുകയില്ല. അവന്റെ പ്രതീക്ഷ ഏഴിരട്ടിയാണ്. അവൻ അല്പം നൽകുകയും അധികം വീമ്പടിക്കുകയും ചെയ്യുന്നു. അവർ തന്നെ തന്നെ കൊട്ടിഘോഷിക്കുന്നു. ഇന്ന് കടം കൊടുത്ത് നാളെ തിരികെ ചോദിക്കുന്നവൻ നിന്ദ്യനാണ്. ഫോഷൻ പറയും, എനിക്ക് സ്നേഹിതന്മാരാരുമില്ല. എന്റെ സൽപ്രവർത്തിക്ക് പ്രതിഫലം ലഭിക്കുന്നില്ല. എന്റെ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നെ നിന്ദിക്കുന്നു. എത്രയോ പേർ അവനെ പരിഹസിക്കും. അത് എത്ര പ്രാവശ്യം? വാക്കിൽ പിഴയ്ക്കുന്നതിനേക്കാൾ ഭേദമാണ് കാൽ തെറ്റി വീഴുന്നത്. ദുഷ്ടനതിവേഗം നിലം പതിക്കുന്നു. അജ്ഞരുടെ അതരങ്ങൾ ആവർത്തിക്കുന്ന അവസരോചിതമല്ലാത്ത കഥ പോലെയാണ് സംസ്കാരശൂന്യൻ. ഫോഷന്റെ നാവിൽ നിന്ന് വരുന്ന സൂക്തങ്ങൾ തിരസ്കരിക്കപ്പെടുന്നു. അവസരോചിതമല്ല അവന്റെ വാക്ക്. ദാരിദ്ര്യം പാപത്തിൽ നിന്ന് ഒരുവനെ അകറ്റി നിർത്താം. വിശ്രമവേളയിൽ മനസ്സാക്കി അവനെ അലട്ടുന്നില്ല. അപമാന ഭീതിയാൽ നശിക്കുന്നവരുമുണ്ട്, പോഷന്റെ വാക്കു ഭയന്ന് ജീവൻ ഒടുക്കുന്നവരുമുണ്ട്. മിഥ്യാഭിമാന നിമിത്ത സ്നേഹിതന് വാഗ്ദാനം നൽകുന്നവൻ അനാവശ്യമായി അവന്റെ ശത്രുത നേടുന്നു. നുണ വികൃതമായ കറയാണ് അച്ഛന്റെ അതരത്തിലത് എപ്പോഴും കാണും. കള്ളൻ നുണയനേക്കാൾ ഭേദമാണ് രണ്ടുപേരുടെയും വിധി നാശം തന്നെ. നുണ പറയുന്ന പ്രവണത അപകീർത്തി വരുത്തുന്നു, അപമാനം അവനെ അനുധാവനം ചെയ്യും. ബുദ്ധിപൂർവമായ സംസാര ഉത്കർഷത്തിന് നിദാനം വിജ്ഞൻ മഹാന്മാരെ പ്രസാദിപ്പിക്കും. മണ്ണിലധ്വാനിക്കുന്നവൻ വിളവ് കുന്നുകൂട്ടും. പ്രബലരെ പ്രീതിപ്പെടുത്തുന്നവന്റെ തെറ്റുകൾക്ക് മാപ്പ് ലഭിക്കും. സമ്മാനങ്ങളും ദാനങ്ങളും ജ്ഞാനികളെ അന്ധരാക്കുന്നു. വായിൽ തിരികെ തുണി പോലെ അവ ശാസനകളെ നിശബ്ദമാക്കുന്നു. മറഞ്ഞിരിക്കുന്ന ജ്ഞാനവും അജ്ഞാതമായ നിധിയും കൊണ്ട് എന്തു പ്രയോജനം? സ്വന്തം ഭോഷത്വം മറച്ചു വയ്ക്കുന്നവൻ സ്വന്തം ജ്ഞാനം മറച്ചു വയ്ക്കുന്നതിനേക്കാൾ ഭേദമാണ്. കർത്താവിനെ തേടുന്ന ദീർഘക്ഷമയാണ് അനിയന്ത്രിതമായ ജീവിത സാരഥ്യത്തെക്കാൾ ഭേദം. മകനെ, നീ പാപം ചെയ്തിട്ടുണ്ടോ? ഇനി ചെയ്യരുത്. പഴയ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി പ്രാർത്ഥിക്കുക. സർപ്പത്തിൽ നിന്നെന്ന പോലെ പാപത്തിൽ നിന്ന് ഓടി അകലുക. അടുത്തു ചെന്നാൽ അത് കടിക്കും. അതിന്റെ പല്ലുകൾ സിംഹത്തിന്റെ പല്ലുകളാണ്. അത് ജീവൻ അപഹരിക്കും. നിയമലംഘനം ഇരുവായ്ത്തല വാൾ പോലെയാണ്. അതുണ്ടാക്കുന്ന മുറിവുകൾ ഉണങ്ങുകയില്ല. ഭീകരതയും അക്രമവും ധനം നശിപ്പിക്കുന്നു. അതുപോലെ അഹങ്കാരിയുടെ ഭവനം ശൂന്യമായിത്തീരുന്നു. ദരിദ്രന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. അവന് നീതി ലഭിക്കാൻ വഴിയേയില്ല. ശാസന വെറുക്കുന്നവൻ പാപിയുടെ വഴിയിലാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഹൃദയം കൊണ്ട് പശ്ചാത്തപിക്കുന്നു. വാചാതുര്യമുള്ളവൻ പ്രശസ്തി നേടുന്നു. ഞാനി തന്റെ പാളിച്ച കണ്ടുപിടിക്കുന്നു. അന്യന്റെ പണം കൊണ്ട് വീട് പണിയുന്നവൻ തന്റെ ശവകുടീരത്തിന് കല്ല് ശേഖരിക്കുന്നവനെ പോലെയാണ്. ദുഷ്ടരുടെ സമൂഹം ചണനാര് കൂട്ടിവെച്ചതുപോലെയാണ്. അവർ അഗ്നിയിൽ എരിഞ്ഞു തീരും. പാപിയുടെ പാത കല്ലുപാകി മിനുസപ്പെടുത്തിയിരിക്കുന്നു. അത് അവസാനിക്കുന്നത് പാതാളത്തിലാണ്. നിയമവിധേയൻ വികാരങ്ങളെ നിയന്ത്രിക്കുന്നു. ജ്ഞാനം ദൈവഭക്തിയിൽ പൂർണ്ണമാകുന്നു. ബുദ്ധിസാമർഥ്യമില്ലാത്തവനെ പഠിപ്പിക്കുക സാധ്യമല്ല. എന്നാൽ നീരസം വളർത്തുന്ന ഒരു തരം സാമർഥ്യമുണ്ട്. ബുദ്ധിമാന്റെ ജ്ഞാനം കരകവിഞ്ഞൊഴുകുന്ന നദി പോലെ ഒഴുകുന്നു. അവന്റെ ഉപദേശം വറ്റാത്ത നീരുറവയാണ്. ഫോഷന്റെ മനസ്സ് ഓട്ടക്കലം പോലെയാണ്. അതിൽ അറിവ് തങ്ങി നിൽക്കുകയില്ല. അറിവുള്ളവൻ ജ്ഞാന സൂക്തങ്ങൾ കേൾക്കുമ്പോൾ അവയെ പുകഴ്ത്തുകയും പരിപുഷ്ടമാക്കുകയും ചെയ്യും. പോഷനവ പുച്ഛിച്ചു പുറന്തള്ളും. പോഷന്റെ സംസാരം ഭാരമുള്ള ചുമട് പോലെയാണ്. ബുദ്ധിമാന്റെ സംഭാഷണമാനെന്ന ഉളവാക്കുന്നു. സദസ്യർ ബുദ്ധിമാന്റെ സംസാരം സ്വാഗതം ചെയ്യുകയും അതേപ്പറ്റി ചിന്തിക്കുകയും ചെയ്യുന്നു. പോഷന് ജ്ഞാനം വീണു തകർന്ന വീട് പോലെയാണ്. അജ്ഞന്റെ അറിവ് പരസ്പര ബന്ധമില്ലാത്ത പുലമ്പലാണ്. മൂടന വിദ്യാഭ്യാസം കാലുകളിൽ ചങ്ങല പോലെയും വലതുകൈയിൽ വിലങ്ങു പോലെയുമാണ്. ഫോഷൻ ഉറക്കച്ചിരിക്കുന്നു. ബുദ്ധിമാൻ നിശബ്ദം പുഞ്ചിരിക്കുന്നു. ബുദ്ധിമാന് വിദ്യ സ്വർണാഭരണം പോലെയും വലതുകൈയിൽ വള പോലെയുമാണ്. ഫോഷൻ വീട്ടിലേക്ക് തള്ളിക്കയറുന്നു. അനുഭവസമ്പന്നൻ ഉപചാരപൂർവ്വം അതിന്റെ മുമ്പിൽ നിൽക്കുന്നു. സംസ്കാര ശൂന്യൻ വീട്ടിനുള്ളിലേക്ക് ഒളിഞ്ഞു നോക്കുന്നു. സംസ്കാര സമ്പന്നൻ പുറത്ത് കാത്തു നിൽക്കുന്നു. വാതിൽകൾ ഒളിഞ്ഞു നിന്ന് ശ്രദ്ധിക്കുന്നത് അപമര്യാദയാണ്. വിവേകി അങ്ങനെ ചെയ്യാൻ ലജ്ജിക്കും. വ്യർത്ഥഭാഷകൻ അന്യരുടെ വാക്കുകൾ ആവർത്തിക്കുന്നു. വിവേകി വാക്കുകൾ തൂക്കി ഉപയോഗിക്കുന്നു. ഫോഷന്റെ മനസ്സ് വായിലും ബുദ്ധിമാന്റെ വായ മനസ്സിലുമാണ്. ദൈവഭയമില്ലാത്തവൻ പ്രതിയോഗിയെ ശപിക്കുമ്പോൾ തന്നെ തന്നെയാണ് ശപിക്കുന്നത്. പരദൂഷകൻ തന്നെ തന്നെ മലിനനാക്കുന്നു. അവൻ അയൽക്കാർക്ക് നിന്ദ്യനാണ്. എന്റെ പിതാവും ജീവിതത്തിന്റെ നിയന്ത്രാതാവുമായ കർത്താവേ, അവയുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത്. അവ നിമിത്തം ഞാൻ വീഴാനിടയാക്കരുത്. എന്റെ ചിന്തകളെ നേർവഴിക്ക് നയിക്കാൻ ഒരു ചാട്ടയും എന്റെ വികാരങ്ങൾക്ക് വിവേകപൂർണമായ നിയന്ത്രണവും ഉണ്ടായിരുന്നെങ്കിൽ എന്റെ പാപങ്ങൾ ശിക്ഷിക്കപ്പെടാതെ പോവുകയില്ല, എന്റെ കുറ്റങ്ങൾ അവഗണിക്കപ്പെടുകയുമില്ല. എന്റെ പാപങ്ങളും കുറ്റങ്ങളും പെരുകി ഞാൻ എന്റെ ശത്രുക്കൾക്ക് കീഴ്പ്പെടുകയോ അവർ എന്നെ ചൊല്ലി സന്തോഷിക്കുകയോ ചെയ്യുകയില്ല. എന്റെ പിതാവും ദൈവവുമായ കർത്താവേ, എന്റെ ദൃഷ്ടികൾ ഔദ്ധത്യം നിറഞ്ഞതാകരുത്, അധമ വികാരങ്ങൾക്ക് ഞാൻ അടിമയാകരുത്. അമിതമായ ആഹാരപ്രിയമോ ഭോഗാസക്തിയോ എന്നെ കീഴടക്കാതിരിക്കട്ടെ. നിർലജ്ജമായ വികാരങ്ങൾക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത്. കുഞ്ഞുങ്ങളെ, നാവിനെ നിയന്ത്രിക്കേണ്ടതെങ്ങനെയെന്ന് കേൾക്കുവിൻ. ഈ ഉപദേശം അനുസരിക്കുന്നവൻ കുറ്റക്കാരനാവുകയില്ല. പാപിയുടെ പതനത്തിന് കാരണം അവന്റെ ചുണ്ടുകളാണ്. ചീത്ത പറയുന്നവന്റെയും അഹങ്കാരിയുടെയും വീഴ്ചയ്ക്ക് കാരണം നാവു തന്നെ. ആണയിടുന്ന ശീലം നന്നല്ല. പരിശുദ്ധന്റെ നാമം വെറുതെ ഉരുവിടരുത്. നിരന്തരം പീഡിപ്പിക്കപ്പെടുന്ന അടിമയുടെ ശരീരത്തിൽ മുറിവ് ഒഴിയാത്തതുപോലെ എല്ലായ്പ്പോഴും ദൈവനാമം വിളിച്ച് ശബദം ചെയ്യുന്നവൻ പാപത്തിൽ നിന്ന് സ്വതന്ത്രനായിരിക്കുകയില്ല. പതിവായി ആണയിടുന്നവൻ അകൃത്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും. അവന്റെ ഭവനം ശിക്ഷയിൽ നിന്ന് ഒരിക്കലും മുക്തമാവുകയില്ല. ശബദം നിറവേറ്റാതെ പോയാൽ അവൻ കുറ്റക്കാരനാകും. മനഃപൂർവ്വം ലംഘിച്ചാൽ ഇരട്ടി പാപമുണ്ട്. കള്ളസത്യം ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടും. അവന്റെ ഭവനത്തിൽ വിപത്തുകൾ നിറയും. മരണതുല്യമായ ഒരു തരം ശബദമുണ്ട്. യാക്കോബിന്റെ സന്തതിയുടെ ഇടയിൽ ഒരിക്കലും അത് ഉണ്ടാകാതിരിക്കട്ടെ. ദൈവഭയമുള്ളവൻ ഇത്തരം തിന്മകളിൽ നിന്ന് അകന്നിരിക്കും. അവൻ പാപത്തിൽ മുഴുകുകയില്ല. അസത്യഭാഷണം ശീലിക്കരുത്, അത് പാപകരമാണ്. വലിയവരുടെ കൂടെ ആയിരിക്കുമ്പോൾ മാതാപിതാക്കന്മാരെ അനുസ്മരിക്കുക. അല്ലെങ്കിൽ നിന്നെ തന്നെ മറന്നുള്ള നിന്റെ പെരുമാറ്റത്തിൽ നീ അവരുടെ മുമ്പിൽ വിഡ്ഢിയാകും. ജനിക്കാതിരുന്നെങ്കിൽ എന്ന് നീ അപ്പോൾ ആഗ്രഹിക്കുകയും ജന്മദിനത്തെ ശപിക്കുകയും ചെയ്യും. നിന്നനെ ശീലിച്ചവൻ ജീവിതകാലത്ത് ഒരിക്കലും പക്വത നേടുകയില്ല. രണ്ടു കൂട്ടർ പാപം വർദ്ധിപ്പിക്കുന്നു. മൂന്നാമതൊരു കൂട്ടർ ക്രോധം ക്ഷണിച്ചു വരുത്തുന്നു. വികാരം കൊണ്ട് ജ്വലിക്കുന്ന ഹൃദയം ആളുന്ന തീ പോലെയാണ്. ജീവിതം പൂർണമായി നശിപ്പിക്കുന്നത് വരെ അതടങ്ങുകയില്ല. ഭോഗാസക്തിക്ക് അടിമപ്പെടുന്നവൻ അഗ്നി ദഹിപ്പിക്കുന്നത് വരെ അതിൽ നിന്ന് സ്വതന്ത്രനാവുകയില്ല. വ്യഭിചാരിക്ക് എല്ലാ അപ്പവും മധുരിക്കുന്നു. മരണം വരെ അവൻ പിന്മാറുകയില്ല. വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ ആത്മഗതം ചെയ്യുന്നു. ആരാണ് എന്നെ കാണുക? ഇരുട്ട് എനിക്ക് മറയാണ്. ഫിറ്റികൾ എന്നെ ഒളിപ്പിക്കുന്നു. ആരും എന്നെ കാണുന്നില്ല. ഞാൻ എന്തിനു പേടിക്കണം? അത്യുന്നതൻ എന്റെ പാപങ്ങൾ പരിഗണിക്കുകയില്ല. മനുഷ്യനെ മാത്രമേ അവൻ ഭയപ്പെടുന്നുള്ളൂ. കർത്താവിന്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണെന്ന് അവൻ അറിയുന്നില്ല. അവിടുന്ന് മനുഷ്യന്റെ എല്ലാ മാർഗങ്ങളും നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് തന്നെ അവിടുന്ന് അത് അറിഞ്ഞിരുന്നു. സൃഷ്ടിക്ക് ശേഷവും അങ്ങനെ തന്നെ. ഈ മനുഷ്യൻ നഗരവീഥികളിൽ വെച്ച് ശിക്ഷിക്കപ്പെടും. ഒട്ടും പ്രതീക്ഷിക്കാതിരു നടന്നു വെച്ച് പിടിക്കപ്പെടുകയും ചെയ്യും. ഭർത്താവിനെ ഉപേക്ഷിച്ച് അന്യനിൽ നിന്ന് അവന് അവകാശിയെ നൽകുന്ന സ്ത്രീയും ഇങ്ങനെ തന്നെ. അവൾ അത്യുന്നതന്റെ നിയമം ലംഘിച്ച് ഭർത്താവിനെ വഞ്ചിച്ച് വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ട് അന്യപുരുഷനിൽ നിന്ന് സന്താനങ്ങൾക്ക് ജന്മം നൽകി. അവളെ സമൂഹത്തിന്റെ മുമ്പാകെ കൊണ്ടുവരും. അവളുടെ സന്താനങ്ങളുടെ മേൽ ശിക്ഷയുണ്ടാകും. അവളുടെ കുഞ്ഞുങ്ങൾ വേരുപിടിക്കുകയോ ശാഖകൾ ഫലം പുറപ്പെടുവിക്കുകയോ ചെയ്യുകയില്ല. അവൾ അവശേഷിപ്പിക്കുന്നത് ശാപഗ്രസ്തമായ ഓർമ്മയാണ്. അവളുടെ അപകീർത്തിമായുകയില്ല. കർത്തൃഭയത്തേക്കാൾ ശ്രേഷ്ഠമോ കർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്നതിനേക്കാൾ മധുരമോ ആയി മറ്റൊന്നില്ലെന്ന് അവളെ അതിജീവിക്കുന്നവർ അറിയും. ദൈവത്തെ അനുസരിക്കുക വലിയ ബഹുമതിയും അവിടുത്തെ അംഗീകാരം ദീർഘായുസ്സുമാണ്. ജ്ഞാനത്തിന്റെ വാക്കുകൾ അവൾക്ക് തന്നെ പുകഴ്ചയാണ്. തന്റെ ജനത്തിന്റെ മധ്യത്തിൽ അവൾ മഹത്വമാർജിക്കുന്നു. അത്യുന്നതന്റെ സഭയിൽ അവൾ വായി തുറക്കുന്നു. അവിടുത്തെ സൈന്യത്തിന് മുമ്പാകെ അവൾ പ്രഘോഷിക്കുന്നു. അത്തിന് നിന്റെ നാവിൽ നിന്ന് പുറപ്പെട്ട് മൂടൽ മഞ്ഞു പോലെ ഞാൻ ഭൂമിയെ ആവരണം ചെയ്തു. ഉന്നതങ്ങളിൽ ഞാൻ വസിച്ചു. മേഘത്തൂണിലായിരുന്നു എന്റെ സിംഹാസനം. ഞാൻ തനിയെ ആകാശത്തിന് പ്രദക്ഷിണം വയ്ക്കുകയും പാതാളത്തിന്റെ ആഴങ്ങളിൽ സഞ്ചരിക്കുകയും ചെയ്തു. ആഴിയിലെ അലകളിലും ഊഴിയിലും എല്ലാ ജനതകളിലും രാജ്യങ്ങളിലും എനിക്ക് ആധിപത്യം ലഭിച്ചു. ഇവയിലെല്ലാം ഞാൻ വിശ്രമസങ്കേതം അന്വേഷിച്ചു. ആരുടെ ദേശത്ത് വസിക്കണമെന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ സകലത്തിന്റെ സൃഷ്ടാവ് എനിക്ക് കൽപ്പന നൽകി. എന്റെ സൃഷ്ടാവ് എനിക്ക് കൂടാരത്തിന് സ്ഥലം നിശ്ചയിച്ചു വന്നു. അവിടുന്ന് പറഞ്ഞു, യാക്കോബിൽ വാസമുറപ്പിക്കുക, ഇസ്രയേലിൽ നിന്റെ അവകാശം സ്വീകരിക്കുക. കാലം ആരംഭിക്കുന്നതിന് മുമ്പ് അവിടെ നിന്നെ സൃഷ്ടിച്ചു. ഞാൻ അനന്തമായി നിലനിൽക്കുന്നു. വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ മുമ്പിൽ ഞാൻ ശുശ്രൂഷ ചെയ്തു. സിയോനിൽ ഞാൻ വാസമുറപ്പിച്ചു. അങ്ങനെ പ്രിയങ്കരമായ നഗരത്തിൽ അവിടുന്ന് എനിക്ക് വിശ്രമം നൽകി. ജെറുസലേമിൽ എനിക്ക് ആധിപത്യവും ഒരു ബഹുമാന്യ ജനതയുടെ ഇടയിൽ അവരുടെ അവകാശമായ കർത്താവിന്റെ ഓഹരിയിൽ ഞാൻ വേരുറച്ചു. ലെബാനോനിലെ ദേവദാരു പോലെയും ഹെർമോനിലെ സരളമരം പോലെയും ഞാൻ ഉയർന്നു. എൻഗേദിലെ ഈന്തപ്പന പോലെയും ജെറീക്കോയിലെ പനിനീർച്ചെടി പോലെയും ഞാൻ വളർന്നു. വയലിലെ ഒലിവുമരം പോലെയും നദീതടത്തിലെ വൃക്ഷം പോലെയും ഞാൻ പുഷ്ടി പ്രാപിച്ചു. ഇലവങ്ങം പോലെ സുഗന്ധതൈലം പോലെ ഞാൻ പരിമളം പരത്തി. വിശിഷ്ടമായ മീറ പോലെ ഞാൻ സൗരഭ്യം വീശി. നറുംപശ, ചന്ദനം, കുങ്കുമം, ദേവാലയത്തിലെ കുന്തിരിക്കം എന്നിവ പോലെ ഞാൻ സുഗന്ധം പ്രസരിപ്പിച്ചു. കരുവേലമരം പോലെ ഞാൻ ശാഖ വീശുന്നു. എന്റെ ശാഖകൾ മഹത്വവും മനോഹാരിതയും നിറഞ്ഞവയാണ്. മുന്തിരിച്ചെടി പോലെ എന്റെ മൂളങ്ങൾക്ക് ഞാൻ സൗന്ദര്യം പകർന്നു. എന്റെ പുഷ്പങ്ങൾ മഹത്വമാർന്ന സമർത്ഥ ഫലങ്ങളായി പരിണമിക്കുന്നു. എന്നെ അഭിലഷിക്കുന്നവനടുത്തു വന്ന് തൃപ്തിയാവോളം എന്റെ വിഭവങ്ങൾ ആസ്വദിക്കട്ടെ. എന്നെ സ്മരിക്കുന്നത് തെന്നേക്കാളും എന്നെ സ്വന്തമാക്കുന്നത് തേൻകട്ടയേക്കാളും മാധുര്യം പകരും. എന്നെ ഭുജിക്കുന്നവന്റെ വിശപ്പ് ശമിക്കുകയെല്ലാം പിന്നെയും ആഗ്രഹിക്കും. എന്നെ പാനം ചെയ്യുന്നവൻ വീണ്ടും അഭിലഷിക്കും. എന്നെ അനുസരിക്കുന്നവൻ ലജ്ജിതനാവുകയില്ല. എന്റെ സഹായത്തോടെ അധ്വാനിക്കുന്നവൻ പാപത്തിൽ വീഴുകയില്ല. ഇതെല്ലാമാണ് അത്യുന്നത ദൈവത്തിന്റെ ഉടമ്പടി ഗ്രന്ഥം. യാക്കോബിന്റെ സമൂഹങ്ങൾക്ക് അവകാശമായി മോശ നമുക്ക് കൽപ്പിച്ചു നൽകിയ നിയമം. അത് മനുഷ്യരെ ജ്ഞാനം കൊണ്ട് പീശോന്നതി പോലെയും ആദ്യഫലകാലത്തെ ടൈഗ്രീസ് നദി പോലെയും നിറയ്ക്കുന്നു. യൂഫ്രട്ടീസ് പോലെയും വിളവെടുപ്പ് കാലത്തെ യോർദാൻ പോലെയും അതവരെ ജ്ഞാനപൂരിതരാക്കുന്നു. അത് നൈൽ പോലെയും മുന്തിരി വഴുക്കും കാലത്തെ ഗീഹോൻ പോലെയും പ്രബോധനത്തെ പ്രവഹിപ്പിക്കുന്നു. ആദ്യ മനുഷ്യൻ അവളെ പൂർണമായി അറിഞ്ഞില്ല. അവസാനത്തെ മനുഷ്യനും അവളുടെ ആഴം അളക്കുകയില്ല. അവളുടെ ചിന്ത സമുദ്രത്തെക്കാൾ വിശാലവും അവളുടെ പ്രബോധന അഗാധത്തെക്കാൾ ആഴമേറിയതുമാണ്. നദിയിൽ നിന്നുള്ള തോട് പോലെയും ഉദ്യാനത്തിലേക്കുള്ള നീർച്ചാല് പോലെയും ഞാൻ ഒഴുകി. ഞാൻ എന്റെ ഉപവനം നനയ്ക്കുകയും തോട്ടം കുതിർക്കുകയും ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. ഇതാ എന്റെ തോട് നദിയായി, എന്റെ നദി സമുദ്രമായി. ഞാൻ വീണ്ടും എന്റെ ഉപദേശത്തെ പ്രഭാതം പോലെ പ്രകാശമാനമാക്കും. അതിന്റെ കാന്തി വിദൂരങ്ങളിലും പ്രസരിപ്പിക്കും. ഞാൻ ഇനിയും എന്റെ പ്രബോധനങ്ങൾ പ്രവചനം പോലെ ചൊരിയുകയും ഭാവി തലമുറകൾക്ക് നൽകുകയും ചെയ്യും. ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല, ഉപദേശം തേടുന്ന എല്ലാവർക്കും വേണ്ടിയാണ് അധ്വാനിച്ചതെന്ന് അറിയുക. എന്റെ ഹൃദയം മൂന്ന് കാര്യങ്ങളിൽ ആനന്ദം കൊള്ളുന്നു. അവ കർത്താവിന്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ മനോഹരമാണ്. സഹോദരന്മാർ തമ്മിലുള്ള യോജിപ്പ്, അയൽക്കാർ തമ്മിലുള്ള സൗഹൃദം, ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരമുള്ള ലയം. മൂന്ന് തരക്കാരെ എന്റെ ഹൃദയം വെറുക്കുന്നു. അവരുടെ ജീവിതം എന്നിൽ കടുത്ത അമർഷം ഉളവാക്കുന്നു. ഗർഭിഷ്ഠനായ യാചകൻ, വ്യാജം പറയുന്ന ധനവാൻ, മൂഢനായ വൃദ്ധ വ്യഭിചാരി. യൗവനത്തിൽ സമ്പാദിക്കാൻ കഴിയാത്ത നിനക്ക് വാർദ്ധക്യത്തിൽ എന്തു നേടാൻ കഴിയും? നരചൂടിയവന്റെ വിവേകവും വയോവൃദ്ധന്റെ സതുപദേശവും എത്ര ആകർഷകമാണ്. വൃദ്ധനിൽ വിജ്ഞാനവും മഹത്തുക്കളിൽ വിവേകവും ഉപദേശവും എത്ര മനോഹരം. അനുഭവ സമ്പത്ത് വയോധികന് കിരീടവും ദൈവഭക്തി അവന് അഭിമാനവുമാണ്. 9 ചിന്തകൾ കൊണ്ട് ഞാൻ എന്റെ ഹൃദയത്തെ പ്രമോദിപ്പിച്ചു. 10 ഞാൻ പറയാം. മക്കളിൽ ആനന്ദിക്കുന്നവൻ ശത്രുക്കളുടെ പതനം കാണാൻ കഴിയുന്നവൻ. ബുദ്ധിമതിയായ ഭാര്യയോടുകൂടി ജീവിക്കുന്നവൻ. വാക്കിൽ പിഴയ്ക്കാത്തവൻ. തന്നേക്കാൾ താഴ്ന്നവന് ദാസ്യവൃത്തി ചെയ്തിട്ടില്ലാത്തവൻ ഭാഗ്യവാൻ. വിവേകം നേടിയവനും ശ്രദ്ധാലുക്കളുമായ ശ്രോതാക്കളോട് സംസാരിക്കുന്നവനും ഭാഗ്യവാൻ. ജ്ഞാനം നേടിയവൻ എത്ര ശ്രേഷ്ഠൻ. ദൈവഭക്തനേക്കാൾ ഉത്കൃഷ്ടനായി ആരുമില്ല. ദൈവഭക്തി എല്ലാറ്റിനെയും അതിശയിപ്പിക്കുന്നു. അതിനെ മുറുകെ പിടിക്കുന്നവൻ അതുല്യൻ. നിസാര ലാഭത്തിന് വേണ്ടി പാപം ചെയ്തിട്ടുള്ളവർ ഏറെയുണ്ട്. ദ്രവ്യാഗ്രഹിതി പലതും കണ്ടില്ലെന്ന് അടിക്കുന്നു. കല്ലുകൾക്കിടയിൽ കുറ്റി ഉറച്ചിരിക്കുന്നത് പോലെ ക്രയവിക്രയങ്ങൾക്കിടയിൽ പാപം ഉറയ്ക്കുന്നു. ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കും. ഉപയോഗശൂന്യമായവ അരിപ്പയിൽ ശേഷിക്കുന്നത് പോലെ മനുഷ്യന്റെ ചിന്തയിൽ മാലിന്യം തങ്ങി നിൽക്കും. കുശവന്റെ പാത്രങ്ങൾ ചൂളയിലെന്ന പോലെ മനുഷ്യൻ ന്യായവാദത്തിലൂടെ പരിശോധിക്കപ്പെടുന്നു. വൃക്ഷത്തിന്റെ ഫലം കർഷകന്റെ സാമർഥ്യം വെളിവാക്കുന്നു. ചിന്തയുടെ പ്രകടനം മനുഷ്യന്റെ സ്വഭാവത്തെയും. ഒരുവന്റെ ന്യായവാദം കേൾക്കാതെ അവനെ പുകഴ്ത്തരുത്. അതാണ് മനുഷ്യനെ പരീക്ഷിക്കാനുള്ള മാർഗം. നീതിയെ പിന്തുടർന്നാൽ നിനക്കത് ലഭിക്കും. മഹനീയ അങ്കി പോലെ അത് ധരിക്കുക. പക്ഷികൾ സ്വന്തം വർഗത്തോട് കൂട്ടണം ചേരുന്നത് പോലെ സത്യസന്ധത സത്യസന്ധനോട് ചേരുന്നു. സിംഹമിരയ്ക്ക് വേണ്ടി പതിയിരിക്കുന്നു. പാപം പാവിയെ കാത്തിരിക്കുന്നു. ദൈവഭക്തന്റെ വിവേകം സുദൃഢമാണ്. മൂഢന് ചന്ദ്രനെ പോലെ മാറ്റം സംഭവിക്കുന്നു. മൂഢനെ വിട്ടൊഴിയാൻ നോക്കുക. ബുദ്ധിമാനെ വിട്ടുപോകരുത്. ഫോഷന്റെ സംസാരം നിന്ദ്യവും അവന്റെ ചിരി അനിയന്ത്രിതവും പാപകരവുമാണ്. ആണയിടുന്നവരുടെ സംസാരം കേൾക്കുമ്പോൾ രോമഹർഷമുണ്ടാകുന്നു. അവരുടെ കലഹം കേൾക്കുന്നവൻ ചെവി പൊത്തുന്നു. അഹങ്കാരിയുടെ മത്സരം രക്തച്ചൊരിച്ചിലിനിടയാക്കുന്നു. അവരുടെ ദൂഷണം കർണകഠോരമാണ്. രഹസ്യം പാലിക്കാത്തവന് വിശ്വസ്തത നഷ്ടപ്പെടുന്നു. അവന് ആത്മമിത്രം ഉണ്ടാവുകയില്ല. സുഹൃത്തിനെ സ്നേഹിക്കുകയും അവനോട് വിശ്വസ്തത പാലിക്കുകയും ചെയ്യുക. നീ അവന്റെ രഹസ്യം വെളിപ്പെടുത്താൻ ഇടയായാൽ അവനോടുകൂടെ നടക്കരുത്. എന്തെന്നാൽ ശത്രുവിനെ നശിപ്പിക്കുന്നത് പോലെ നീ അയൽക്കാരന്റെ സൗഹൃദം നശിപ്പിച്ചു. കയ്യിലിരുന്ന പക്ഷിയെ തുറന്നുവിടുന്നത് പോലെ നീ അയൽക്കാരനെ അകറ്റി. അവനെ വീണ്ടും കിട്ടുകയില്ല. പിന്തുടരാനാകാത്ത വിധം അവൻ അകന്നിരിക്കുന്നു. വലയിൽ നിന്ന് മാനെന്ന പോലെ അവൻ രക്ഷപ്പെട്ടിരിക്കുന്നു. മുറിവാണെങ്കിൽ വെച്ചുകെട്ടാം. ദൂഷണത്തിന് ശേഷവും അനുരഞ്ജന സാധ്യതയുണ്ട്. രഹസ്യം വെളിപ്പെടുത്തിയാൽ പിന്നെ പ്രതീക്ഷയ്ക്ക് വകയില്ല. കണ്ണു ചിമ്മുന്നവൻ തിന്മ നനയ്ക്കുന്നു. അവനെ തടയാൻ ആർക്കും കഴിയുകയില്ല. നീ കേൾക്കെ അവൻ മധുരമായി സംസാരിക്കും. നിന്റെ വാക്കുകളെ അവൻ ശ്ലാഘിക്കും. എന്നാൽ പിന്നീട് അവൻ സ്വരം മാറ്റും. നിന്റെ വാക്കുകൊണ്ട് തന്നെ നിന്നെ കൊടുക്കും. ഞാൻ വെറുക്കുന്ന പലതുമുണ്ട്. എന്നാൽ ഒന്നും അവന് തുല്യമല്ല. കർത്താവ് പോലും അവനെ വെറുക്കും. നേരെ മുകളിലേക്ക് കല്ലെറിയുന്നവൻ തന്റെ തലയിലേക്ക് തന്നെയാണ് എറിയുന്നത്. ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമാർ.
തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ രചനാവത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്വശ്രാദനത്തിന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച നടത്തി വരുന്ന ഈ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നാലും ഒരേ മനസ്സോടുകൂടെ ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകുവാൻ അവൻ ആയുസ്സും ആരോഗ്യവും അവസരവും ഒരുക്കി തന്ന ദൈവത്തെ ഭക്തി നിറഞ്ഞ ഹൃദയത്തോട് ആരാധിപ്പാൻ നമ്മുടെ മനസ്സും ശരീരവും നമുക്ക് പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ ഒരുക്കാം. നാം എവിടെയായിരിക്കുന്നുവോ ആയിരിക്കുന്ന സ്ഥാനത്ത് തികഞ്ഞ ദൈവാശ്രയ ബോധത്തോട് അടുത്തിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ഇടയാകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ ശുശ്രൂഷ നമുക്ക് സമാരംഭിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമിടുകയും നേതൃത്വം നൽകുകയും ചെയ്യുന്ന എല്ലാ പിതാക്കന്മാരെയും വളരെ സ്നേഹ ആദരവോടുകൂടി സ്മരിക്കുന്നു. സാന്നിധ്യത്തോട് നിറയ്ക്കുന്ന ഒന്നി മാമനച്ചൻ, ശ്രീ പടായി സക്കച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരും ഒരാത്മാർത്ഥമായി ഇതിൽ സംബന്ധിക്കണം എന്ന് വളരെ സ്നേഹ ആദരവോടുകൂടി ഓർപ്പിച്ചുകൊണ്ട് സുവിശേഷ ഗീതങ്ങളിലെ 213-ാമത്തെ ഗീതം, സുവിശേഷ 123-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 123-ാമത്തെ ഗീതം ദൈവബാവ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷ ആരംഭിക്കാം.
ദൈവത്തിൻ നാമത്തിൽ ചേർന്നിടും സമയങ്ങളിൽ മോദായി ധ്യാനിച്ചിടാൻ തൻ്റെ വൻ കൃപകൾ ദിനവും മോദമായി ധ്യാനിച്ചിടാൻ തൻ്റെ വൻ കൃപകൾ ദിനവും കുന്നുകളകമിടിലും മഹാപർവ്വതം മാറിടിലും കുന്നുകളകമിടിലും മഹാപർവ്വതം മാറിടിലും തൻ്റെ ദേവന ശാശ്വതമേ തൻ്റെ മക്കൾ തൻ്റെ ദേവനു ശാശ്വതമേ തൻ്റെ മക്കൾ കാശയമേ ദൈവത്തിൻ നാമത്തിൽ ചേറിടും സമയങ്ങളിൽ മോദമായി ധ്യാനിച്ചിടാൻ തൻ്റെ വൻ കൃപകൾ ദിനവും കൃപകൾ ദിനവും സിയോനിലവൻ നമുക്കാൻ ആദിശ്രേഷ്ഠമൂലത്തല്ല സിയോനിലവൻ നമുക്കാൻ ആദിശ്രേഷ്ഠമൂലത്തല്ല തന്നോടു ചേരുക തൻ്റെ ജീവക്കല്ലുകളായിടന്നോടു ചേരുകും തൻ്റെ ജീവക്കല്ലുകളായിടത്തിൻ നാമത്തിൽ ചേർന്നിടും സമയങ്ങളിൽ മോദമധ്യാനിച്ചിടാം തൻ്റെ വൻ കൃപകൾ ദിനവും മോദമധ്യാനിച്ചിടാം തൻ്റെ വൻ കൃപകൾ ദിനവും കർത്തന്മാരും തൻ്റെ കാന്തയമ്മേ ചേർത്തിടും കർത്തന്മാരും തൻ്റെ കാന്തയമ്മേ ചേർത്തിടും എൻ്റെ കണ്ണുനീരെല്ലാം തുടയ്ക്കും തന്നെ മാറോടു ചേർത്തിടുമേ എൻ്റെ കണ്ണുനീരെല്ലാം തുടയ്ക്കും തന്നെ മാറോടു ചേർത്തിടുമേ ദൈവത്തിൻ നാമത്തിൽ ചേർത്തിടും സമയങ്ങളിൽ മോദമധ്യാനിച്ചിടാൻ തൻ്റെ വൻ കൃപകൾ ദിനവും മോദമ
പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരസ്പരം സ്തുതി. തന്റെ സ്ത്രീകളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദേവനമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങൾ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളെ കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കൃപ നിറഞ്ഞറിയമേ, അതിനൊക്കെ സമാധാനം.
ഓർമ്മീതയുള്ളവരാലും താഴെയുള്ളവരാലും ശുദ്ധീകരിക്കപ്പെടുന്ന മഹത്വമുള്ള നാമവും പാപമൊഴികി ഞങ്ങളെ പോലെയായി തീർന്ന ദൈവവുമായുള്ളവേ, ഞങ്ങളുടെ ഹൃദയം കൊണ്ട് നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളുടെ മനസ്സിലെ ദുഃഖത്താൽ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെ പോലെ പാൽ കുടിച്ചവനായ എല്ലാവരെക്കാളും പരിശുദ്ധനായിരിക്കുന്നവനെ, നിന്റെ കരുണയാകുന്ന വാതിൽ ഞങ്ങൾ മുട്ടുന്നു. നിന്റെ ദാനങ്ങളുടെ ശ്രീഭണ്ഡാരത്തെ ഞങ്ങൾക്ക് തുറന്നു തരേണമേ. തന്റെ കൽപ്പനയാൽ ഔഷധങ്ങളെ മുളപ്പിക്കുന്നവനെ, ജീവനുണ്ടാക്കുന്നതായ സ്തോത്രം ഞങ്ങളിൽ മുളപ്പിക്കേണ്ടതേ. ശമുവേലിനെ അവന്റെ മാതാവിന്റെ പ്രാർത്ഥനയാൽ അവൾക്ക് കൊടുത്തവനെ, ഞങ്ങളോടുള്ള നിന്റെ കൃപയെ ഞങ്ങൾ അറിവാൻ നിന്റെ കരുണയാൽ ഞങ്ങൾക്ക് സംഗതിയാക്കേണ്ടവേ. പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് മരണത്തിൽ നിസ്സഹാക്കിനെ വീണ്ടുകൊണ്ടവനെ, പാപത്തിന്റെ രഹസ്യമായ മരണത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കേണ്ടവേ. നിന്റെ അനുഗ്രഹമുള്ള കൃപയെയും ഉപയോഗസമ്മതത്തെയും കാത്തുകൊള്ളേണ്ടവേ. രഹസ്യകാര്യങ്ങളിലും പരസ്യകാര്യങ്ങളിലും നിന്നെ പ്രസാദിപ്പാൻ എനിക്ക് ഞങ്ങൾക്ക് കൃപ തരേണ്ടവേ. ഞങ്ങളുടെ ജീവന്റെ ശരണവും ഞങ്ങളുടെ ആത്മാവിന്റെ രക്ഷകർത്താവും ഞങ്ങളുടെ കാലുകളുടെ പ്രകാശവും മുടുവഴികളുടെ വിളക്കുമായുള്ളവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ കരുണയാൽ പാപികളായ ഞങ്ങളോട് കരുണ ചെയ്യണമേ. എന്റെ കർത്താവേ, ഞങ്ങളുടെ ദിവസങ്ങൾ വ്യർത്ഥങ്ങളാകാതെ ഇരിക്കേണ്ടതിന് നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. എന്റെ കർത്താവേ, ഞങ്ങളുടെ പിഴകൾക്ക് ഹേതുവായിട്ട് നിന്റെ നീതിയാൽ ഞങ്ങൾ ശാസിക്കപ്പെടരുത്. നിന്റെ മഹത്വ പ്രത്യക്ഷതയുടെ ദിവസത്തിൽ ഞങ്ങളുടെ രഹസ്യക്കറകൾ ഞങ്ങൾ കാണുമാറാകരുത്. എന്റെ കർത്താവേ, നിന്റെ ശ്രേഷ്ഠതയുടെ സിംഹാസനത്തിന് മുൻപാകെ ഞങ്ങൾക്ക് ലജ്ജയുണ്ടാകരുത്. ദയാതിഥിയായ ഉടവനെ ഞങ്ങൾ കുറ്റം ചെയ്തു പോയ ദാസരാകുന്നു. ഞങ്ങളുടെ കൊച്ചുങ്ങളിലേക്ക് നിന്റെ നീതി സൂക്ഷിച്ചു നോക്കരുത്. നിന്റെ തിരുമുമ്പാകെ ലജ്ജയോടുകൂടി ഞങ്ങൾ നിൽക്കുകയും അരുത്. ഞങ്ങളായിരിക്കുന്ന പ്രകാരം നിങ്ങളെ നീ കണക്കിടരുതേ. നിന്റെ നൽവരങ്ങളെയും അനുഗ്രഹങ്ങളെയും ഞങ്ങൾ ദൗർത്തിക്കേണമേ. ദരിദ്രരായ ഞങ്ങളെ നിന്റെ കൃപ ദർശിക്കണമേ. നിന്റെ കരുണയാൽ നിനക്കുള്ളവനാൽ ഞങ്ങൾ വിളിക്കപ്പെടേണമേ. നിന്റെ കരുണയാൽ നിന്റെ ആട്ടും തൊഴുത്തിൽ ഞങ്ങളെയും എണ്ണേണമേ. ഞങ്ങളുടെ സ്തോത്രമാകുന്ന ധാന്യം നിന്റെ ജീവന്റെ ആറുകളിൽ കാത്തു സൂക്ഷിക്കപ്പെടേണമേ. നിന്റെ സ്നേഹത്താൽ ഞങ്ങളുടെ വിളവുകൾ ശേഖരിക്കപ്പെടുമാറാകണമേ. എന്റെ കർത്താവേ, ബലഹീനരായ ഞങ്ങളെ ഇടത്തു ഭാഗത്ത് നീ നിർത്തരുത്. എന്നാലോ നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മുഖത്തിൽ ശോഭിപ്പിച്ചുകൊണ്ട് നിന്റെ വലത്തുഭാഗത്ത് ഞങ്ങളെ നിർത്തണമേ. ഈ പാപി ആരാകുന്നുവെന്നും ഇവന്റെ കുറ്റങ്ങൾ ഓർപ്പാൻ എന്തുള്ളുവെന്നും നിന്റെ കൃപ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത പറയുമാറാകണമേ. നിന്റെ കർത്തവ്യം ന്യായവിധിയിൽ ഞങ്ങളുടെ കുറ്റങ്ങളെ പറ്റി ചോദിക്കുന്നു. ഇറങ്ങി വരരുതേ. ബഹുലവും ദിവ്യവുമായ നിന്റെ അനുഗ്രഹങ്ങളെ ഞങ്ങളുടെ പാപക്കറകൾ ജയിക്കുമാറാകരുതേ. ഞങ്ങളുടെ ആയുസ്സിന്റെ സംവത്സരങ്ങളെ ഞങ്ങൾ വ്യർത്ഥമായി കഴിച്ചു കൂട്ടരുതേ. ഞങ്ങൾ നിന്നെ പിന്തുടരാതെ ഹൃദയനായി ഭവിക്കരുതേ. തന്റെ സമ്പത്തിനെ നാനാവിധമാക്കിയ മുടിയനായ പുത്രനെ പോലെ നിന്റെ കൃപ ഞങ്ങളെ കൈക്കൊള്ളണമേ. കാണാതെ പോയെ ഞങ്ങൾ നിന്റെ കരുണയാൽ കണ്ടെത്തപ്പെടേണമേ. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കടച്ചു വീട്ടുകളെ കയറിക്കളയണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ.
എന്തെന്നാ അതിന്റെ ഗുരുതരമായ ഞങ്ങൾ പാപം ചെയ്തു, കാണാതെ പോയ അടുന്ന പോലെ ഞങ്ങൾ വഴിതെറ്റിപ്പോയിരിക്കുന്നു. ഇനി ഞങ്ങളെ അന്വേഷിക്കണമേ, നിന്റെ എഴുന്നള്ളത്തിൽ കൂലിക്കയോ പിന്മാരാണ് ദാവികളോടും പതിനൊന്നാം മണിനേരത്തെ വേലക്കാരോടും കൂടി നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ കാണപ്പെടേണ്ടവേ. പിതാവും പുത്രനും പരിശുദ്ധരവുമായുള്ളവേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുവാറാകേണ്ടവേ. ആമേൻ.
ത്രിയേക ദൈവത്തിന്റെ വലുതൊരു നാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആദരണീയ വൈദിക ശ്രേഷ്ഠരെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഒരു ബുധനാഴ്ചയോടെ നമുക്ക് ആയിരിക്കാൻ, ദിവസങ്ങളിലായിരിക്കാൻ ദൈവം നമ്മൾ അനുഗ്രഹിച്ചു. നമ്മായിരിക്കുന്ന സ്ഥാനത്ത് ദൈവാശ്രയബോധത്തോടിരിക്കാൻ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ സഭയുടെ കാനോലിക ക്രമീകരണ പ്രകാരം ധനഹാ പെരുന്നാളിന് ശേഷമുള്ള ആഴ്ചകളായിട്ട് നമ്മൾ ഈ ആഴ്ചകൾ മുന്നോട്ട് പോകുന്നു. ഈ ദിനങ്ങളിൽ പ്രത്യേകമായിട്ട് ഓർക്കാനുള്ളത് കഴിഞ്ഞ ദിവസം 15-ാം തീയതി നമ്മുടെ സഭയിൽ വളരെ ആദരിക്കപ്പെടുന്ന ഒരു പെരുന്നാൾ ഉണ്ടാവുകയുണ്ടായി. ആർക്കെല്ലാം അറിയാമോ, വിശ്വാസികൾക്ക് വേണ്ടിയുള്ള ദൈവമാതാവിന്റെ ഓർമ്മ. എല്ലാ വർഷവും അതിന്റെ ചരിത്രവും ഒക്കെ നമ്മൾ പറയാറുള്ളതാണ്, നമുക്ക് അതുകൊണ്ട് അറിയാം. അതുകൊണ്ട് ഞാൻ തന്നെയാണ് അറിയാവുന്നതായതുകൊണ്ട് ഞാൻ വീണ്ടും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. സഭയിൽ ആദ്യകാലം മുതൽ നിലനിന്ന ഒരു പെരുന്നാൾ ആചരണമാണ്. അതുപോലെ തന്നെ അത് വിത്തുകളുമായി ബന്ധപ്പെട്ട ദൈവമാതാവിന്റെ യേശുക്രിസ്തുവിന്റെയും യവസീസിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്ന കൃഷിക്കാർക്കുണ്ടായ വലിയ അത്ഭുതത്തെ അത്ഭുതം അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുകയും പിന്നീട് അത് പെരുന്നാളായിട്ട് കടന്നു വന്നു എന്നുള്ള ഒരു ചരിത്രമൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും മാതാവിന്റെ പെരുന്നാളുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുടെ, ഒരു പുത്തൻ പുതിയ ജീവന്റെ കതിരുകളുടെ ഒരു പ്രതീക്ഷയിലേക്ക്, അല്ലെ ഫലങ്ങൾ ഉളവാക്കുന്ന ഒരു പ്രതീക്ഷയിലേക്ക് നമ്മൾ നയിക്കുന്നു എന്നുള്ള എന്ന് പറഞ്ഞാൽ ഉണങ്ങി നിന്ന അല്ലെങ്കിൽ പ്രയോജനമില്ലാത്ത വൃക്ഷം ദൈവമാതാവിന്റെ മധ്യസ്ഥയിൽ കൂടി, അല്ലെങ്കിൽ ക്രിസ്തുവിനെ ഉദരത്തിൽ വഹിച്ച മാതാവിന്റെ മധ്യസ്ഥയിൽ കൂടി ഫലമുളവാക്കപ്പെടുന്ന ഒരു ഒരു സംഗതിയായിട്ട് ഞാൻ നിങ്ങൾ മാറ്റപ്പെടുന്നു എന്നുള്ള ഒരു ദൃഷ്ടാന്തം കൂടെ ഈ ഒരു ചിന്തയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവമാതാവിന്റെ 5-6 പെരുന്നാളുകൾ നമ്മൾ സഭയിൽ കൊണ്ടാടുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പെരുന്നാളാണ് ജനുവരി 15. മാതാവിന്റെ മധ്യസ്ഥത നമ്മുടെ എല്ലാ വിശ്വാസികൾക്കും കാവലും കോട്ടയായിരിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കും. അതോടൊപ്പം തന്നെ 21-ാം തീയതി സുബോധനത്തിലാസനത്തിൽ ദീർഘകാലം ശുശ്രൂഷിച്ച ആസിയെ ഫിലിപ്പോസ് മറിയ ഔസേബ്യ തിരുവേരുടെ ഓർമ്മയാണെന്നുള്ള കാര്യം ഒരു പക്ഷേ ആ ഭദ്രാസനവും ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ കേൾക്കുന്നുണ്ട്, അവർക്ക് അറിയും, അവർക്ക് മനസ്സിലാകും. വളരെ നാളുകളായി സുബോധ മദ്രാസനത്തെ നല്ല ഒരു ദിശാബോധത്തോടുകൂടി നയിച്ച ഒരു ശ്രേഷ്ഠ പിതാവാണ്. ആ പിതാവിനെ പ്രത്യേകമായിട്ട് പ്രാർത്ഥനയിലെ സമയത്ത് ഓർക്കുകയും ഇന്ന് മറ്റ് വൈദികരെ ഒന്നും സൗകര്യമായിട്ട് കിട്ടാത്തതുകൊണ്ട് ഞാനും അയച്ചനൊക്കെ മാറി മാറി പ്രസംഗിക്കാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് കൂടുതൽ ഒന്നും തന്നെ പറയുന്നില്ല. ഇപ്പോഴത്തെ സുവിശേഷ ഗീതങ്ങളിലെ 185-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 185-ാമത്തെ ഗീതം ദൈവഭാവം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് തിരുവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. ശുദ്ധ സ്തുതിക്കും വീടെ ദൈവ മക്കൾക്കുള്ള പരിലസിക്കും സ്വർണ തെരുവീഥിയിൽ അതിബുതകൾ ഇന്ന് ഞാൻ ചേർന്നിടുമോ ആരംഭിക്കുന്ന ഗീതം ദൈവഭാവം. ശുദ്ധ സ്തുതിക്കും വീടെ ദൈവ മക്കൾക്കുള്ള പരിലസിക്കും സ്വർണ തെരുവീഥിയിൽ അതിബുതകൾ
ും സദാ മുഴങ്ങും അനുഭവിക്കാൻ ലഭിക്കുന്ന ഓരോ നിമിഷങ്ങളും ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യമുള്ള നിമിഷങ്ങളായി കണ്ടുകൊണ്ട് ഈ നിമിഷത്തെ വളരെ ധ്യാനത്തോടുകൂടി പ്രയോജനപ്പെടുത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ സ്ഥിരം ഞാനിങ്ങനെ പ്രസംഗിച്ച് ഒരേ ശബ്ദം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന അരോചകത്വം ഉണ്ടെന്നൊക്കെ അറിയാം. എങ്കിൽ തന്നെയും ആ ഒരു ചിന്തയോടല്ല നിങ്ങൾ ഇരിക്കുന്നത്. എല്ലാവരും ഒരു ദൈവജനം കേൾക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണെന്നുള്ള ഒരു ചിന്ത മനസ്സിലുള്ളത് കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഓർക്കാതെ നമ്മുടെ ഹൃദയങ്ങളെ പ്രത്യേകമായി ഈ ഒരു ചിന്തയിലേക്ക് നമുക്ക് നയിപ്പാൻ ദൈവം നമ്മൾ അങ്ങടയാക്കട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഈ ദിനങ്ങളിലൊക്കെ പ്രത്യേകിച്ച് നമുക്കറിയാം, നേരത്തെ ഞാൻ ഓർപ്പിച്ചതുപോലെ നമ്മൾ ജനഹ പെരുന്നാളിന് ശേഷമുള്ള ദിനങ്ങളൊക്കെ ജനഹമായി ബന്ധപ്പെട്ട ചിന്തകളാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. പ്രത്യേകിച്ച് പള്ളികളിൽ എവൻഗെലിയൻ ഭാഗമായിട്ടൊക്കെ വായിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. അങ്ങനെ എവൻഗെലിയൻ ഭാഗമായി വായിച്ചപ്പോഴെ മനസ്സിൽ തോന്നിയ ഒന്ന് രണ്ട് ചിന്തകൾ കഴിഞ്ഞ ആഴ്ച വായിച്ച ഭാഗത്തെ പറ്റി നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കാമെന്ന് ദൈവസ്ഥാനത്തിൽ ശരണപ്പെടുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചത് മത്താട് സുവിശേഷം 14 12 മുതൽ ഉള്ള വാക്യങ്ങളാണ്. അവിടെ നമ്മൾ ഇപ്രകാരം രേഖപ്പെടുത്തുന്നുണ്ട്, വളരെ സുപരിചിതമായ വാക്യങ്ങളും അതോടൊപ്പം തന്നെ പലപ്പോഴും വൈദികരും മറ്റും പ്രസംഗിച്ചിട്ടുള്ള ഭാഗം തന്നെയാണ്. പൊതുവായി ഒന്നും പറയാറല്ല, എങ്കിലും മനസ്സിൽ തോന്നിയ ഒന്നരുടെ ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുക എന്ന് മാത്രം ഉദ്ദേശിക്കുന്നുള്ളൂ. മത്താട് സുവിശേഷം 14 14-16 17 വാക്യങ്ങൾ വായിക്കുമ്പോഴും നമ്മൾ ഇങ്ങനെയാണ് ശ്രദ്ധിക്കുന്നത്. സെബുലൂൺ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിൽ ഇരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്ന യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇടവന്നു. അന്ന് മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. നമ്മുടെ വായിക്കാം, സെബുലൂൺ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിൽ ഇരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്ന് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇടവന്നു. അന്ന് മുതൽ യേശു ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. നമുക്ക് സുപരിചിതമാണ് ഈ വാക്യം. നമുക്കറിയാം ഈ മത്താട സുവിശേഷം സമവീക്ഷണ സുവിശേഷങ്ങളിൽ മത്താട സുവിശേഷത്തെ പറ്റി പൊതുവായിട്ട് പറയുന്നത് കൂടുതൽ യഹൂദന്മാർക്ക് ഉൾക്കൊള്ളുവാനും യഹൂദന്മാരെ പ്രധാനമായിട്ട് കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് മത്താട സുവിശേഷങ്ങളൊക്കെ. എന്നാൽ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ലൂക്കോസർ സുവിശേഷം. ലൂക്കോസർ സുവിശേഷം സമസ്ത മാനവജാതിയെ, അതായത് യഹൂദന്മാരെ പോലെ തന്നെ എന്നാൽ അതിനേക്കാൾ പ്രാധാന്യത്തോട് എല്ലാ ജാതികളും ദൈവത്തിന്റെ രക്ഷയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ലോകത്തെ പ്രബോധിപ്പിക്കുന്ന ഭാഗമാണ് വിശുദ്ധ ലൂക്കോസിന്റെ, അല്ലെങ്കിൽ വൈദ്യനായ വിശുദ്ധ ലൂക്കോസിന്റെ ദർശനം ആ ഒരു വിധത്തിലാണ് നമ്മൾ കാണുന്നത്. എന്നാൽ മത്താട സുവിശേഷം ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ വിശുദ്ധ മത്താട സുവിശേഷത്തിലും ക്രിസ്തുവിന്റെ സാന്നിധ്യം സമസ്ത മാനവജാതിക്കും ഈ പ്രപഞ്ചത്തിലുള്ള ഇപ്പോഴുണ്ടാ നേരത്തെ ഉണ്ടായിട്ടുള്ളതും വർത്തമാനകാലത്ത് ഉണ്ടായിട്ടുള്ളതും ഇനി വരാൻ പോകുന്ന എല്ലാ ജാതികൾക്കും ഒരുപോലെ ദൈവിക രക്ഷയുടെ ഭാഗമായി തീരും എന്നുള്ള ഒരു യൂണിവേഴ്സൽ ഉള്ളായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുകൂടിയാണ് ഈ ഭാഗത്ത് മത്തായി പോലും ക്രിസ്തുവിന്റെ സാന്നിധ്യത്തെ പറ്റി ഇവിടെ വിശദീകരിക്കുന്നത്. ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് അറിയാം ഇതൊരു പ്രവചനത്തിന്റെ പൂർത്തീകരണം. ഇതൊരു യെശയ്യ പ്രവാചകൻ അരുളി ചെയ്ത പ്രവാചകനിൽ കൂടി ലോകം അറിഞ്ഞ ഒരു സാധ്യതയുടെ നിവർത്തീകരണമാണ് ക്രിസ്തുവിൽ എന്നുള്ള ഒരു ഒരു സംഭവത്തിന്റെ ഉറപ്പ് മത്തായി സുവിശേഷത്തിൽ കൂടി ഇവിടെ ലഭിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ യെശയ്യ പ്രവാചകൻ അല്ലെങ്കിൽ പിതാക്കന്മാരും പ്രവാചകന്മാരും എന്ത് പ്രവചിച്ചു ആ പ്രവചനം മുഴുവൻ കേന്ദ്രീകരിക്കുന്നത് ക്രിസ്തുവിലാണെന്നുള്ള യാഥാർത്ഥ്യ ബോധം ക്രിസ്തുവിനെ കൂടെ നടന്ന് തിരിച്ചറിഞ്ഞു എന്നുള്ളത് മാത്രമല്ല ആ കൂടെ നടന്ന് തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിനെ ലോകത്തിന്റെ മുമ്പാകെ ഉറപ്പോടുകൂടി സാക്ഷീകരിക്കുവാൻ തക്കവണ്ണം മത്തായി ശ്ലീഹ ഈ ഭാഗം യെശയ്യ പ്രവാചകന്റെ ഭാഗത്തെ പുനരുദ്ധരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കേണ്ട കഴിയുന്നത്. ഒത്തിരി ആശയങ്ങൾ സമയമില്ലെങ്കിൽ തന്നെയും ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട ചിന്തകൾ നിങ്ങളെ ശ്രദ്ധയപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ നമ്മൾ കാണുന്നുണ്ട് ഇവിടെ യേശുവിനെ പ്രവാചകനും അതുപോലെ തന്നെ പ്രവാചകൻ എങ്ങനെ വെളിപ്പെടുത്തിയോ അത് മത്തായി ശ്ലീഹയും പുനരുദ്ധരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു പ്രത്യേക പദത്തിലാണ്. ക്രിസ്തു ആരായിരുന്നു എന്നുള്ളതാണ് ഈ ഭാഗം വായിച്ചത് മനസ്സിലായി. ക്രിസ്തു ആരാണെന്ന് എനിക്ക് പറയുന്നത് ഇങ്ങനെ ഇരുട്ടിൽ ഇരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു അല്ലെ. ഒരുപക്ഷെ ക്രിസ്തുവിനെ പലതരത്തിൽ ചിത്രീകരിക്കുന്നുണ്ട്. അങ്ങനെ ചിത്രീകരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം തോന്നിയിട്ടുള്ളത് ക്രൈസ്റ്റ് ഇസ് ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്നുള്ളത് അല്ലെ. ക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമാകുന്നുള്ളതാണ്. കാരണം വെളിച്ചം എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തിന് നമുക്ക് വാക്കുകൊണ്ട് വിശദീകരിക്കാവുന്നതിലപ്പുറം ഞാനിന്ന് സ്കൂളില് മോളെ കൊണ്ടുവിടാനായിട്ട് പോകുമ്പോൾ എനിക്കൊന്ന് എന്റെ മോളെയൊക്കെ പ്രായമുള്ള ഒരു കൊച്ചു പയ്യനെ അതിന് ഇൻസ്പെക്ടറാണെന്ന് തോന്നുന്നു ഇങ്ങനെ നടക്കാനായിട്ട് പഠിപ്പിക്കുക. അതിന് കാഴ്ച നഷ്ടപ്പെട്ട ഈ കുട്ടിയെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ റിജൽ സ്കൂളിൽ ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ കാണുന്നത്. അതിന് വണ്ടി ഇങ്ങനെ ഇട്ടപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ ഒരു വഴി സ്റ്റിക്ക് വെച്ച് ഇങ്ങനെ നടക്കുന്നു. അതിന് ഇൻസ്ട്രക്ടർ ഇങ്ങനെ മുന്നിൽ നടത്തിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക എങ്ങനെയാണ് നടക്കേണ്ടത് എന്നുള്ളത്. ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു ദൈവമേ ആ കുഞ്ഞ് ഒരു നിഷ്കളങ്കനായ ഒരു കുട്ടി അല്ലേ. ആ കുട്ടിയെക്കാളും മഹത്വമുള്ള ആളുകളൊന്നും അല്ല നമ്മൾ. എങ്കിലും രണ്ട് കണ്ടുകൊണ്ട് കണ്ട് ലോകത്തെ പരിചിതരെയൊക്കെ കാണാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് തന്നപ്പോഴ് ഞാൻ ഓർക്കുക എന്ത് ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ഒരു പരിഭവപ്പെട്ടും ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ കുറ്റം പറഞ്ഞ് ജീവിക്കുന്ന ഞാൻ അല്ല നമ്മളൊക്കെ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോഴാണ് ശരിക്കും എന്താ പറയുന്നത് ദൈവം തരുന്ന വലിയ നന്മകളെ പലപ്പോഴും നമുക്ക് ഓർമ്മ വരുന്നത്. ഇങ്ങനെയൊക്കെ പലപ്പോഴും ചിന്തിക്കുന്നത് നല്ലതാണ് ഇല്ല. കാരണം ജീവിതത്തിന്റെ ഏറ്റവും വലിയ നഷ്ടം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് വെളിച്ചമില്ലാതെ കണ്ണുകൾക്ക് വെട്ടമില്ലാതെ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. അത് വലിയൊരു ഒരു നഷ്ടമല്ലേ. നമുക്ക് കേൾക്കുന്ന നമ്മൾക്ക് ചുറ്റുമുള്ള മാതാപിതാക്കളുടെയും സഹോദരന്റെയും ബന്ധുക്കളുടെയും കേൾക്കുന്ന ശബ്ദത്തെ കാണാൻ പറ്റാതിരിക്കുക എന്ന് പറയുന്നത് ഒരു ദുഃഖകരമായ കാര്യമാണ്. സംശയമൊന്നുമില്ല അതിനകത്ത്. പക്ഷെ അത് പരിശീലിച്ചിട്ടുള്ളവർക്ക് ഒരു പക്ഷെ അത് കടന്നു പോകുമായിരിക്കാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് അതൊന്നും ചിന്തിക്കാൻ പോലും കഴിയത്തില്ല. ചില മനുഷ്യരെ കണ്ടിട്ടുണ്ട് യുവായിരുന്നപ്പോഴും വളരെ സന്തോഷത്തോടും പിടിക്ക എല്ലാം കഴിയും പറഞ്ഞ് ജീവിച്ച മനുഷ്യരൊക്കെ വാർദ്ധക്യത്തിൽ എന്തൊക്കെയോ പ്രയാസം മൂലം കാഴ്ച നഷ്ടപ്പെടുമ്പോൾ വളരെ വേദനയോടെ കുറച്ച് നാള് എനിക്ക് ദാർശനത്തിലിരിക്കുന്ന റങ്കിളാണ് അവളുടെ വേദനയോട് രണ്ടു മൂന്നാല് വർഷം മുമ്പ് പറഞ്ഞ അച്ഛൻ എന്റെ എല്ലാ ജീവിതവും നഷ്ടപ്പെട്ടു. കാരണം കാഴ്ച മങ്ങിയതോടുകൂടി ആരുടെയും ഭാര്യയുടെ ആശ്രയത്വമില്ലാതെ ആ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒത്തിരി പ്രശ്നമാണ്. ഈ ഭാര്യ ഒരിക്കലും അദ്ദേഹത്തെ സ്നേഹിച്ചിട്ടില്ല അവർക്ക് മറ്റു പ്രശ്നം. അപ്പൊ അവസാനം ഈ ഭാര്യയുടെ സേവനം തന്നെ അവർ ഇദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് ഇവരെ കൊണ്ടുപോകുക അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഇപ്പൊ മനസ്സിൽ ഈ കാര്യം ഓർക്കും ഈ മനുഷ്യന്റെ ഒരു ദുരവസ്ഥ എന്ന് പറയുന്നത് കാഴ്ച നഷ്ടപ്പെടുത്തേക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ. പോട്ടെ, ഞാൻ ആ ഒരു ചിന്തിക്കാനെന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ വെളിച്ചമില്ലാതിരിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിന്റെ വലിയ ഒരു സംഗതി തന്നെയാണ്. അപ്പൊ ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് ലോകത്തിന്റെ വെളിച്ചമായിട്ടാണ്. അപ്പൊ എന്തോ അതിന് ഒരു വെളിച്ചമില്ലായിരുന്നു. അവിടെയാണ് നമ്മൾ ഈ ക്രിസ്തു ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ പ്രവാചകൻ ഉദ്ദേശിക്കുന്ന മത്തായിയിലേക്ക് ഉപാവനം ചെയ്ത വെളിച്ചത്തിന്റെ യാഥാർത്ഥ്യം എന്തെന്ന് നമ്മൾ അതിന്റെ ആ ഉദ്ദേശിക്കുന്ന അർത്ഥം എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ട കഴിയുന്നത്. ഇവിടെ നമുക്ക് ദനഹ എന്നുള്ള പദത്തിന്റെ അർത്ഥം എന്താ? ഉദയം അല്ലെ. ഉദയമാണ് ഉദയം എന്നുള്ള പദം ഉദ്ദേശിക്കുന്നത് നീതി സൂര്യൻ ഉദിച്ചു എന്ന അർത്ഥത്തിലാണ്. ഉദയം എന്ന് പറയുന്നത് തന്നെ ക്രിസ്തു ഉദിച്ചു. അപ്പൊ ഉദിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വെളിച്ചമായിട്ട് അപ്പൊ സൂര്യനായിട്ട് നീതി സൂര്യന്റെ ഉദയം എന്നാണ് ക്രിസ്തുവിന്റെ ജനനത്തെ പറ്റി ആ കാലഘട്ടത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രവാചകന്മാരുടെ ദൃഷ്ടാന്തങ്ങളിൽ കൂടിയും അല്ലെങ്കിൽ ആട്ടിടയന്മാരുടെ പാട്ടിലും ഒക്കെ ദൈവശാസ്ത്രമാരുടെ വിചിന്തനങ്ങളിലും ഒക്കെ ക്രിസ്തുവിന് ഒരു നീതി സൂര്യനായിട്ടാണ്. പക്ഷെ പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ക്രിസ്തുവിന് ഒരു സൂര്യനായിട്ട് കാണാൻ പറ്റൂ. ക്രിസ്തു ഒരു സൂര്യനാണ് പറയാൻ പറ്റൂ ഇല്ല. കാരണം ദൈവത്തിന്റെ സൃഷ്ടിയുടെ ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ സൂര്യൻ. അപ്പം പ്രകാശം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പല നന്മകളിലെ ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. പക്ഷെ ഒരു ഭാഗം മാത്രം മതി ഈ ലോകത്തിൽ നമുക്ക് ചുവട് വെക്കാനായിട്ട് അല്ലെങ്കിൽ വീടാതെ നടക്കാനായിട്ട്. അപ്പൊ ക്രിസ്തുവിനെ ഒരു സൂര്യനായിട്ട് നമുക്കറിയ മറ്റ് ഗ്രന്ഥങ്ങളിലൊക്കെ നോക്കുമ്പോൾ പലതരത്തിലുള്ള സൂര്യനെന്ന് പറഞ്ഞിട്ട് ഭഗവാനായിട്ടാണ് കാണുന്നത് അല്ലെ. വായു ഭഗവാൻ, സൂര്യ ഭഗവാൻ, ഓരോ ഓരോ ദേവ ഓരോ പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെയും ഒരു ദേവന്റെ സാന്നിധ്യബോധത്തോടു കൂടി അവരെ അവരെ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. പക്ഷെ ക്രിസ്തു എന്ന് പറയുന്നത് അവരേ സമയം വായുവാണ് അല്ലെങ്കിൽ വെളിച്ചമാണ് അല്ലെങ്കിൽ എല്ലാമാണെന്നുള്ള ഒരു പൂർണ്ണതയാണ് ക്രിസ്തുവിൽ ലോകം കാണുന്നത്. അതാണ് വേദവസം പഠിപ്പിക്കുന്ന ദൈവത്തിന്റെ അല്ലെങ്കിൽ ക്രിസ്തുവാകുന്ന മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവിന്റെ ഏറ്റവും വലിയ ഭാവം ലോകം കണ്ടെത്തപ്പെടേണ്ട അതാണ്. എല്ലാം ഒരുമിച്ച് സമന്വയിക്കുന്ന ഒരു പ്രപഞ്ച ശക്തിയാണ് ക്രിസ്തു. ആ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ അന്വേഷിക്കുകയും ആ ക്രിസ്തുവിന്റെ പാതയിൽ കൂടി നടക്കാൻ ശ്രമിക്കുമ്പോൾ ക്രിസ്തുവിൽ രൂപപ്പെട്ടു വരുന്ന നന്മകളുടെ ഓരോ ഭാഗങ്ങളൊക്കെ നമുക്ക് സംശീകരിക്കാൻ പറ്റും. അങ്ങനെ സംശീകരിച്ച മനുഷ്യരൊക്കെയാണ് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളതെന്നുള്ളത് ഒരു പക്ഷേ പല നല്ല മനുഷ്യരുടെ ജീവിതം മനസ്സിലാക്കുമ്പോൾ നമുക്ക് കണക്കാനായിട്ട് കഴിയും. അപ്പോൾ ക്രിസ്തു വെളിച്ചമാണ് എന്ന് തിരിച്ചറിയാനുള്ള നാലഞ്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് ക്രിസ്തു വെളിച്ചമാണെന്ന് ലോകം വെളിപ്പെടുത്തിയ ഒന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ജനനത്തോടുകൂടി ഉണ്ടായ ഏറ്റവും വലിയ അതിശയമാണ്. കിഴക്ക് നക്ഷത്രം കണ്ടതാ അല്ലെ. നക്ഷത്രത്തിന്റെ സ്വഭാവം എന്താണ്? അത് വെളിച്ചം നൽകുന്നതാ അല്ലെ. കാരണം നമുക്കറിയാം ഈ സൂര്യനെക്കാളിലും പതിനായിരക്കണക്കിന് മടങ്ങ് ദൂരെയാണ്. കാരണം എനിക്ക് വലിയ അറിവൊന്നും ഇല്ലെങ്കിൽ തന്നെയും പണ്ട് കൂടി പഠിച്ച അറിവ് വെച്ച് നോക്കില്ലേ നക്ഷത്രമാണ്. അപ്പൊ നമ്മളിവിടുത്തെ നക്ഷത്രം ഒരു പൊട്ടായിട്ട് കാണുന്നുണ്ടെങ്കിലും അത് ഒരുപാട് എന്താ പറയുക, ആ നക്ഷത്രം നമ്മുടെ അടുത്തൊക്കെ ആണെങ്കിലും വെന്തു പോകും. അത്ര ദൂരെ വിദൂരങ്ങളിലാണ് അല്ലെ. അപ്പൊ ക്രിസ്തുവിന്റെ ജനനത്തോടുകൂടി ലോകം കണ്ട അല്ലെങ്കിൽ വിജ്ഞാനികൾ തിരിച്ചറിഞ്ഞ ഒന്നാമത്തെ അടയാളം ഒരു കിഴക്ക് ഒരു പുതിയ നക്ഷത്രം ഉണ്ടായെന്നുള്ളതാണ്. ആ നക്ഷത്രം അവർ കണ്ടപ്പോൾ ആകാശത്ത് വെളിപ്പെട്ട നക്ഷത്രം പോലെ അവരുടെ ഹൃദയത്തിൽ വെളിപ്പെട്ടു ഒരു പ്രകാശം. ആ പ്രകാശമാണ് ക്രിസ്തു. ആ പ്രകാശത്തെ കണ്ടെത്താനായിട്ടാണ് എന്ത് ചെയ്തത്, അവർ ജീവിതത്തിൽ അവർ രൂപപ്പെടുത്തിയെടുത്ത സകലത കൊണ്ട് ആ മഹാനായ ക്രിസ്തുവിന്റെ കാൽക്കൽ നക്ഷത്രം കണ്ട രൂപപ്പെട്ട സ്ഥലത്തിന്റെ അടുത്ത് പോയി ആത്മനാമനെ അർപ്പണം ചെയ്യാനായിട്ട് അവർ പോയത് അല്ലെ. അപ്പൊ ക്രിസ്തു ലോകത്തിന് വെളിച്ചമാണെന്ന് പിതാക്കന്മാരെ രേഖപ്പെടുത്താനുള്ള ഒന്നാമത്തെ കാരണം വിജ്ഞാനികൾ, അവർ ജ്ഞാനികളല്ല, രാജാക്കന്മാരെ ജ്ഞാനികൾ, അങ്ങനെ ഉയർന്ന സാധാരണ മനുഷ്യനേക്കാൾ അപ്പുറം ഉയരങ്ങളിലെ പർവ്വതങ്ങളെ മുകളിൽ നടക്കുന്ന സംഗതികളെ ചിന്തിക്കാൻ കഴിവുള്ള മനുഷ്യരാണ്. ഉയരങ്ങളുടെ ഉൾക്കാഴ്ചയോട് ചിന്തിക്കാൻ മനുഷ്യരുള്ള ആ മനുഷ്യരാണ് ആദ്യം ലോകത്തിന് വെളിപ്പെടുത്തിയത് ഞങ്ങൾ കിഴക്ക് ഒരു നക്ഷത്രം കണ്ടെന്നു, ആ നക്ഷത്രം ക്രിസ്തുവിന്റെ ജനനത്തിന്റെ അടയാളമാണെന്നുള്ള ഒരു ദൃഷ്ടാന്തം. അവരും ക്രിസ്ത്യാനികൾ യഹൂദന്മാരൊന്നും ആയിരുന്നില്ല, അവരൊക്കെ ജാതികളാണെന്ന് പറയുന്നത് കേട്ടോ. അവരെ യഹൂദന്മാരാണെന്ന് പറയുന്നില്ല. അപ്പൊ ജാതികൾക്ക് പോലും ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെട്ടു എന്നുള്ള ഏറ്റവും വലിയ അടയാളമാണ് ക്രിസ്തുവിന്റെ ജനനത്തോടുകൂടി ഈ ഇവര് കണ്ട നക്ഷത്രം എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് ഈ വേദഭാഗത്തിൽ നമ്മൾ കാണുന്ന പ്രവാചകന്റെ ദൃഷ്ടാന്തവും അത്താഴ്ചയിലേക്കാണ്. ഇവിടെ പറയുന്നത് ഇരുട്ടിൽ ഇരുന്ന ജനം വലിയൊരു പ്രകാശം കണ്ടു അല്ലെ. പ്രകാശത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് വഴി, അതായത് വഴി ഉണ്ടെന്ന് പോലും അറിയാത്ത മനുഷ്യർക്ക് വഴി ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കുന്ന പ്രകാശത്തിന്റെ അല്ലെ. നമ്മളൊന്ന് ഒരു നിമിഷം ഒരു പുതിയ സ്ഥലത്ത് പോയി നമ്മുടെ കണ്ണെന്ന് കെട്ടിപ്പോയിട്ട് കണ്ണ് കെട്ടുമ്പോഴും നമുക്ക് ഒരു വഴികളുണ്ട്. പക്ഷെ വഴിയിൽ ഏത് വഴിയാണെന്ന് പോലും നമുക്കറിയാൻ പാടില്ല. അറിയാമോ, വീട്ടിലെ ചിലപ്പോൾ ആകാശം മുറിയിൽ നിന്ന് ഇങ്ങനെ മുറിയിൽ കറണ്ട് കെട്ടുള്ള നടക്കാനൊക്കെ പറ്റുമായിരിക്കും. നമുക്കറിയാം കഴിഞ്ഞ വർഷം വെള്ളപ്പൊക്കം നമ്മുടെ നാട്ടില് ഫ്ലഡ് ഉണ്ടായ സമയത്ത് പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ രക്ഷപ്പെടുത്താനായിട്ട് വന്നു. പക്ഷെ വന്നിട്ടുണ്ടെങ്കിലും ഈ ജലപ്രളയം മൂലം പോകുന്നത് വഴിയാണോ കുഴിയാണോ അല്ലെങ്കിൽ തടാകമാണോ എന്ന് അറിയാതെ വളരെ കഴിവുള്ള മിലിറ്ററി സേനകൾ പോലും കഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് അല്ലെ. ഞാൻ പറഞ്ഞു വന്നത് എല്ലാം ഉണ്ട്, പക്ഷെ മുമ്പോട്ടുള്ള വഴി അറിയാനുള്ള സാധ്യത ഇല്ലെങ്കിലുള്ള അപകടം ഒന്ന് ഓർത്ത് നോക്കി എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് കാഴ്ചയില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ കാഴ്ച എന്ന് പറഞ്ഞത് വലിയൊരു പ്രതീക്ഷയാണ് കേട്ടോ. വെളിച്ചം എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ മറ്റുള്ളവരുടെ മുഖം കാണുന്നതിനേക്കാൾ ഉപരിയായി കാഴ്ച എന്ന് പറയുന്നത് ജീവിതത്തിന്റെ വലിയൊരു പ്രതീക്ഷയാണ്. പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ പ്രതീക്ഷ ഉളവാക്കി കൊടുക്കുന്നതാണ് ക്രിസ്തുവിന്റെ ജനനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഇരുട്ടിൽ ഇരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അപ്പൊ അവിടെ ആയിരുന്നതായിരുന്ന അതുവരെ ഉണ്ടായിരുന്ന ജനങ്ങളുടെ സ്വഭാവത്തെ പറ്റിയാണ്. ആളുകൾ ജീവിച്ചുകൊണ്ടിരുന്നത് അന്ധകാരത്തിൽ കൂടിയാണ്. കാരണം യാതൊരു പ്രതീക്ഷ ജീവിതത്തിലില്ല. നഷ്ടബോധത്തിന്റെ അല്ലെങ്കിൽ ആത്മാവ് മരണപ്പെടുന്ന, ആത്മാവ് നഷ്ടപ്പെടുന്ന ഒരു പ്രതലത്തിൽ ജീവിച്ചിരുന്ന. അതുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത് തന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ ജനങ്ങളെ കണ്ട് എന്താ പറയുന്നത്, ഇടയിലില്ലാത്ത ആടുകളെ കണ്ട് എന്റെ മനസ്സലിയുന്നു എന്നാണ് പറയുന്നത്. കാരണം ദിശാബോധമില്ലാത്ത ഒരു കൂട്ടം സമൂഹമാണ് ഇരുട്ടിൽ വസിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത്. ആ പ്രതീക്ഷ നഷ്ടപ്പെട്ട് നിരാശയിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. അവർക്ക് ഒരു ജീവിതത്തിന്റെ ഒരു പുതിയ തുടിപ്പ് ഉണ്ടാകുന്നത് ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൽ കൂടിയാണ്. അപ്പം പ്രതീക്ഷ നഷ്ടപ്പെട്ട ദുഃഖത്തിലും നിരാശയിലും കഴിഞ്ഞ നമുക്കറിയാം ഈ യഹൂദന്മാരെ ക്രിസ്തുവിന്റെ സാന്നിധ്യം ഒരുപക്ഷെ ഇങ്ങനെ ഒരു മത്സരയല്ല അവർ പ്രതീക്ഷിച്ചെങ്കിൽ തന്നെയും ഒരു മത്സരയ്ക്ക് വേണ്ടി ഒരു കാത്തിരുന്നു എന്നുള്ളതാണ്. കാരണം അങ്ങനെ കാത്തിരിക്കാനായിട്ട് കാരണം അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന ദുരവസ്ഥയാണ്. ഒരുപക്ഷെ അവര് കഴിക്കുന്നുണ്ടാകാം, അവർ ജോലി ഇതൊക്കെ ശരിയാണ്, പക്ഷേ വാക്കുകൊണ്ട് പറയാൻ പറ്റാത്ത എന്തോ ഒരു ദുരവസ്ഥ അവരുടെ ജീവിതത്തിൽ അവർ അനുഭവപ്പെട്ടു. അതുകൊണ്ടാണ് അവർ മത്സ്യഹായ്ക്ക് വേണ്ടി അവർക്ക് ഒരുപാട് പീഡനങ്ങൾ അവർ കേട്ടു, മത്സ്യഹായ്ക്ക് വേണ്ടി ഒരു കാത്തിരുന്നത് അതാണ്. പക്ഷെ അത് ഒരു ഉദ്ദേശിച്ച രീതിയിലല്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്തു തന്നെയാണെങ്കിലും അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളുടെ അവസ്ഥയെ പറ്റി ഇരുട്ടിൽ ഉണ്ടായിരുന്ന ജനം പറയുന്നത്, ഇരുട്ടിലിരിക്കുന്ന ജനത്തിന് മാത്രമേ പ്രകാശത്തിന്റെ മൂല്യം അറിയത്തുള്ളൂ. അതുകൊണ്ട് വല്ലപ്പോഴും ഇരുട്ടിലിരിക്കുന്നത് നല്ലതാണ്. എന്തിനാണെന്നറിയാമോ? വെളിച്ചത്തിന്റെ സ്വാധീനം കാണാനായിട്ട്. കേട്ടോ, പലപ്പോഴും നമ്മളൊക്കെ ഇങ്ങനെ വെളിച്ചത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ഇരുട്ടിന്റെ പ്രയാസം നമുക്കറിയാത്തത്. പലപ്പോഴും ഒക്കെ ജീവിതത്തിൽ ഇരുട്ടിന്റെ പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുന്നത് നല്ലതാണ്. അപ്പോഴാണ് വെളിച്ചത്തിന്റെ മൂല്യം മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ഇരുളിന് രണ്ടാമത്തെ ഒരു ചിന്തയുള്ളത് അത് പാപത്തിനൊരു സാധ്യതയെ പറ്റി പറയുന്നുണ്ട് അല്ലെ. ഇരുട്ടെന്ന് പറയുന്നത് ആദ്യം പറഞ്ഞൊരു ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ ജനതയാണെങ്കിൽ ഇരുട്ടിന് പാപത്തിന്റെ ഒരു തലങ്ങളുണ്ട്. പൗലോസ്ലിഹായുടെ ലേഖനങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ വിശദീകരിക്കുന്നതാണ് ഇരുട്ടും വെളിച്ചവും, ദ ലൈറ്റ് ആൻഡ് ഡാർക്ക്നെസ് അല്ലെ. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഒരേ സമയത്ത് വെളിച്ചമുണ്ട്, ഇരുട്ടിന്റെ സ്വഭാവമുണ്ട് അല്ലെ. അതുകൊണ്ടാണല്ലോ അച്ഛനെ കാണുമ്പോൾ വെളിച്ചം, പഴക്കൊണ്ടാക്കിയ ആളെ കാണുമ്പോൾ ചില അച്ഛന്മാരെ കാണുമ്പോൾ ഇരുട്ടാകും, അത് വേറെ സത്യം അല്ലേ. അപ്പൊ ഈ പല സ്വഭാവം നമുക്കുള്ളത് കൊണ്ട് ഈ അകത്തത്ത് കിടക്കുക ഒരേ സമയത്ത് ഇരുട്ടും വെളിച്ചമുണ്ട്. അതുകൊണ്ടാണ് ഈ ഭേദഭാഗം നമ്മൾ വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ എന്താ പറയുന്നത്, വലിയൊരു വെളിച്ചം കണ്ടു, ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു, മരണത്തിന്റെ ദേശത്തിലിരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്ന് ഇശയപ്രവാചകൻ മാത്രം അരുളി ചെയ്തു എന്ന് നിവൃത്തിയാകാൻ ഇട വന്നു. ഇത് തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നത് അന്ന് മുതൽ ഏച്ചു എന്താ പറഞ്ഞത്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാറസാധനപ്പെടുന്നു. കാരണം ക്രിസ്തു ഈ വെളിച്ചമായി പ്രതീക്ഷയായിട്ട് ലോകത്തിലേക്ക് വരുമ്പോൾ ആ വെളിച്ചം എന്ന് പറയുന്നത് ആ നഷ്ടപ്പെട്ടു പോയ പ്രതീക്ഷയെ പുനഃസ്ഥാപിക്കുക മാത്രമല്ല, ഇരുട്ടിൽ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ പാപത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യന് പാപമോചിതമായ പുതിയ ഒരു ലോക, അതുവരെ സ്വർഗരാജ്യം നഷ്ടപ്പെട്ട് ദൈവത്വം അന്വത്വമായി പോയ മനുഷ്യ സമൂഹത്തിന് ഒരു സാധ്യത ക്രിസ്തു ഉളവാക്കി. ആ സാധ്യതയുടെ ഒന്നാമത്തെ കടി എന്ന് പറയുന്നത് മാനസാന്തരപ്പെടുക. ക്രിസ്തുവിന്റെ ആദ്യത്തെ ലോകത്തിന് രുചിയേറ്റതാണ് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നത്. പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ് ഇസ് ഇൻ യുവർ ഹാൻഡ്. ക്രിസ്തുവിന്റെ സാന്നിധ്യം നിങ്ങൾ അടുത്തുണ്ട്. ആ സാന്നിധ്യം അനുഭവിച്ചറിയണമെങ്കിൽ ഒന്നാമത്തെ തലം എന്താ, മാനസാന്തരപ്പെടുക. ഇപ്പൊ ഈ പ്രസംഗിക്കുന്ന ഞാനും എന്നെ കഴിയുന്ന നിങ്ങൾക്കും ഒക്കെ ആ ദൈവം ക്രിസ്തുവിന്റെ സാന്നിധ്യം, നമ്മളൊക്കെ പള്ളിയിൽ പോകുന്ന വിശുദ്ധ കുർബാന അനുഭവിക്കുന്നു, പക്ഷേ യഥാർത്ഥമായ രീതിയിൽ ആ സാന്നിധ്യബോധം നമുക്ക് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് ഇനി പലപ്പോഴും ദുഃഖത്തോടുകൂടി ഞാൻ ഓർക്കുന്നുണ്ട്. അതിന് അതിന്റെ അതിടയാകുന്നതിന്റെ ഒന്നാമത്തെ കാരണം ഈ മനസ്സിന് ചില രൂപാന്തരങ്ങൾ വരുന്നില്ല എന്നുള്ളതാണ്. മനസ്സിന് രൂപാന്തരം വരുമ്പോഴാണ് ക്രിസ്തു ഒരു അനുഭവമായിട്ട് മാറ്റപ്പെടുന്നത്. അതുകൊണ്ട് വിശുദ്ധ കുർബാനയൊക്കെ നമ്മൾ കൊണ്ടുമ്പോഴും നമ്മൾ പ്രാർത്ഥന നടത്തുമ്പോഴും കുമ്പസാരിക്കുമ്പോഴും ഒക്കെ അനുഭവിക്കുമ്പോഴും ഒക്കെ നമ്മൾ പറഞ്ഞത് ദൈവമേ മാനസാന്തരത്തിന് പറ്റിയ, ക്രിസ്തു പറഞ്ഞ മാനസാന്തരത്തിന് പറ്റിയ ഫലം കായ്ക്കാനാണ് പറയുന്നത്. കാരണം ഒരു മനുഷ്യനിൽ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠ ഫലം രൂപപ്പെട്ടു വരുന്നത് മാനസാന്തര അനുഭവത്തിൽ കൂടിയാണ്. അതിന് ഒരുപാട് അർത്ഥമുണ്ടായി കേട്ടോ. അതുകൊണ്ട് ഇരുട്ടിൽ വസിക്കുന്ന ജനം രണ്ട് തലത്തിൽ അർത്ഥം വേണ്ടത്, പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയത് അല്ലെങ്കിൽ ജീവിതത്തിൽ നന്മയുടെ പാത അറിയാതെ പോയത്, രണ്ട് പാപത്തിൽ കൂടി കിടക്കുന്ന മനുഷ്യന്. ഈ രണ്ട് മനുഷ്യരും ഒരുപോലെ അനുഭവിക്കേണ്ട ഒരു സംഗതിയാണ് ക്രിസ്തുവിന്റെ സാന്നിധ്യം. ക്രിസ്തുവിന്റെ സാന്നിധ്യം നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്കും പാപത്തിൽ നിന്ന് വിശുദ്ധിയിലേക്കുമുള്ള വെളിച്ചത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് കൊണ്ടാണ് പിതാക്കന്മാർ ക്രിസ്തുവിനെ നീതി സൂര്യനായിട്ട് ലോകത്തിന്റെ വെളിച്ചമായിട്ട് ചിത്രീകരിക്കുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ ക്രിസ്തുവിനെ കാണുന്ന ഒരു ഏറ്റവും വലിയ ക്രിസ്തു നീതിസൂര്യനാണ്, പ്രകാശമാണെന്ന് പറയാനായിട്ട് കാരണം സൂര്യൻ ഉദിക്കും അല്ലെ. സൂര്യന്റെ പ്രകാശം ആർക്കാണ് ലഭിക്കുന്നത്? എല്ലാവർക്കും കിട്ടും അല്ലെ. അല്ല അതുകൊണ്ടാണ് ക്രിസ്തുവിന് പ്രത്യേകതയാണ്, ക്രിസ്തുവിന്റെ പ്രകാശം എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ സൂര്യൻ രാവിലെ എഴുന്നേറ്റ് ഉദിക്കും, ഉദിക്കുമ്പോഴാണ് രാജേഷ്ടി പോകുന്നു. അപ്പൊ അങ്ങനെ കയ്യിലിരുപ്പ് ശരിയല്ല, പിന്നെ അങ്ങനെക്ക് ഇച്ചിരി വട്ടം കൊടുക്കണ്ട, ഇവിടുന്ന് പ്രകാശം വെച്ച് പോകുന്നു, അങ്ങനെ വലിയ കുഴപ്പമില്ലാത്ത നടക്കില്ല, അങ്ങനെക്ക് ഇച്ചിരി കൊടുത്തേക്കാം അല്ലേ. അങ്ങനെ വ്യത്യസ്തത ക്രിസ്തുവിനുണ്ടോ? ക്രിസ്തു എല്ലാവർക്കും ഒരുപോലെ അല്ലെ, എല്ലാവരും. അതുകൊണ്ടാണല്ലോ പാപിനിയായ സ്ത്രീ വന്നപ്പോഴും മോളെ എന്ന് പറഞ്ഞ ചേർത്ത് പിടിച്ചത്, ചുങ്കക്കാരെ വന്നപ്പോഴും അവരോട് അവരെ ചേർത്ത് പിടിച്ചു. എല്ലാ മനുഷ്യരെയും ഒരുപോലെ നെഞ്ചോട് ഏത് തരത്തിലുള്ള മനുഷ്യരെയും ചേർത്ത് പിടിച്ച് അവർക്ക് പ്രകാശം ഉളവാക്കി കൊടുക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന വ്യക്തിയായിട്ടാണ് ക്രിസ്തുവിന്റെ മനുഷ്യാവതാര ശുശ്രൂഷയെ നമ്മൾ കാണുന്നത്. സൂര്യൻ ഉദിക്കുമ്പോൾ ആളെ കണ്ടല്ല, ക്രിസ്തു ആളെ കണ്ടല്ല, എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുവാനും ഒരുപോലെ ഒരു വഴി നടത്താനും ഉള്ള ദൈവസ്നേഹത്തിന്റെ ഏറ്റവും വലിയ വെളിപ്പെടുത്തലാണ് ക്രിസ്തുവിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത്. അപ്പം ക്രിസ്തുവിന്റെ വെളിച്ചം ഉള്ളിലുള്ള മനുഷ്യരുടെ പ്രത്യേകത അങ്ങനെ ആയിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ എന്തിനാണ് ക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമാകുന്നു, നിങ്ങൾ എന്നെ പോലെ ആകണം എന്ന് പൗലോസ്ലിഹ, ഞാൻ ക്രിസ്തുവിന് അനുകാരി ആയിരിക്കും എന്നതുപോലെ നിങ്ങൾ എന്റെ അനുകാരികളാണെന്നൊക്കെ പൗലോസ്ലിഹ പറയാൻ കാരണം എന്നാണ്, ക്രിസ്തു എങ്ങനെ ലോകത്തിന് വെളിച്ചമായോ ഞാനും നിങ്ങളുമൊക്കെ അത്രയും വലിയ വെളിച്ചമൊന്നും ആയില്ലെങ്കിലും പരിചയപ്പെടുന്ന ഈ ഈ പത്തോ അമ്പതോ എഴുപതോ കാലഘട്ടം, വളരെ ചുരുങ്ങിയ ഈ ലോകത്തിലുള്ള കാലഘട്ടം പരിചയപ്പെടുന്ന കുറച്ച് മനുഷ്യരെങ്കിലും ഇരുട്ട് കൊടുക്കാതെ വെളിച്ചം കൊടുക്കാൻ കഴിഞ്ഞാൽ ഞാനൊക്കെ ക്രിസ്തുവിന്റെ വെളിച്ചത്തിന്റെ ഭാഗമായി തീരുന്നുള്ള നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അപ്പൊ നമ്മുടെ വാക്കിനും നോട്ടത്തിനും പ്രവർത്തിക്കും ഒക്കെ ഒരു വെളിച്ചം നൽകാനുള്ള സാധ്യതയും തന്നിട്ടുണ്ട്. പക്ഷെ എങ്ങനെയോ നമ്മുടെയൊക്കെ അതരങ്ങളിൽ നിന്ന് പുറപ്പെടുന്നത് ഇരുട്ടിന്റെ സ്വഭാവമുള്ളതായി പോകുന്ന നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കുക, ദൈവമേ അവിടുന്ന് പ്രകാശമാണ് നമ്മൾ ഇന്നും വിശുദ്ധ കുർബാന പ്രാരംഭം പറഞ്ഞു, വെളിവ് നിറഞ്ഞ ഒരു ഈശോ നിൻ വെളിവാൽ കാണുന്നു, എന്താ പറയുന്നത്, പ്രകാശം നിറഞ്ഞ ഈശോ നിന്നിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു, അതിലാട്ടത്തെ നയിക്കുന്ന പ്രകാശം അവിടെ നിന്നാണ് ആയതിനാൽ അവിടുത്തെ പ്രകാശത്തിൽ കൂടി ഞങ്ങളെ പ്രകാശിപ്പിക്കണം എന്ന പാട്ടിന്റെ അർത്ഥം അല്ലേ. അപ്പം നമ്മൾ ഈ ആരാധനയിലൊക്കെ സംബന്ധിക്കുമ്പോൾ സ്വന്തം ജീവിതത്തിൽ അത് ശരിക്കും സമൂഹത്തെ പ്രകാശിപ്പിക്കണമെങ്കിൽ ആദ്യം എവിടെ ഉണ്ടാകണം, നമ്മുടെ ഹൃദയം വെളിച്ചം ഉണ്ടാവണം അല്ലേ. ഹൃദയത്തിൽ വെളിച്ചമില്ലാത്തവർക്ക് ആർക്കും മറ്റുള്ളവർക്ക് വെളിച്ചം കൊടുക്കാനൊക്കത്തില്ല. ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ നമുക്ക് അടുക്കാനൊക്കത്തില്ല, ഒന്നും പറഞ്ഞാൽ ഒട്ട് മറന്നില്ലാവുകയും അല്ലേ. ചില അച്ചായമാർ വീട്ടിലുണ്ടല്ലോ അല്ലേ, വീട്ടിൽ താമസിക്കുന്നു വെച്ചാൽ നമുക്ക് വാർത്തൊന്നും ഉണ്ടാകത്തില്ല, എന്താ പറഞ്ഞാലും ചുറിഞ്ഞ വർത്താനം കൊണ്ട് തിരിച്ചു ചില അമ്മമാരും അതിലുണ്ട് അല്ലേ. അതുകൊണ്ട് നമ്മളൊന്ന് ഓർക്കുക അല്ലേ. ഇപ്പൊ ചെറിയ തലത്തിലാണെങ്കിൽ പോലും നമ്മളിൽ കൂടി രൂപപ്പെട്ട് വരുന്നത് നമ്മുടെ വാക്കുകളിലും പ്രവർത്തികളിലും മറ്റുള്ളവർക്ക് ഇറിറ്റേറ്റഡ് ആകുന്നു. എനിക്കറിയാം ചില ആളുകളൊക്കെ ജോലിക്ക് പോകുമ്പോൾ തിരിച്ചൊരു പിള്ളേരൊക്കെ ദൈവമേ പപ്പ താമസിച്ച് വന്നാലും കുഴപ്പമില്ല എന്ന് പ്രാർത്ഥിക്കുന്ന പിള്ളേരുണ്ട്, വന്നില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് പറയുന്നുണ്ട്. കാരണം അത്ര കഠിനമാണ് ജീവിതത്തിൽ അപ്പന്റെ സാന്നിധ്യം ചില മക്കൾക്കൊക്കെ. ചില അമ്മമാരും വരാം, ചില അമ്മമാരും വരാം. അപ്പൊ ഓർത്തു വെക്കേ, നമ്മൾക്ക് നമ്മുടെ നമുക്ക് സന്തോഷം നമ്മൾ പകരേണ്ട ഏറ്റവും വലിയ മേഖല നമ്മൾ ഒന്നാമത്തെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞ നമ്മുടെ കുടുംബം അല്ലെ. അവിടെ പോലും ഒരു നിറവ് പകരാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ ഞാനും നിങ്ങളൊക്കെ ഇതിനെ ജീവിക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാവരും നമ്മൾ ഞാൻ ഉൾപ്പെടെ ഉള്ള കാര്യമാണ് പറയുന്നത്. നമുക്ക് എപ്പോഴും നമുക്ക് സന്തോഷിക്കാൻ നോക്കത്തില്ല, കാര്യം ശരിയാ, പക്ഷേ സന്തോഷിക്കാനും സന്തോഷിപ്പിക്കാനും കിട്ടുന്ന അവസരങ്ങളിലേലും അത് ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യം. അപ്പോഴാണ് ശരിക്കും നമ്മൾ ക്രിസ്തുവിനെ പോലെ നമ്മൾ വെളിച്ചമായിട്ട് അല്ലെങ്കിൽ ആ ഒരു വെളിച്ചത്തിന്റെ ഭാഗമായി ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നത്. അപ്പം ക്രിസ്തുവിന്റെ വെളിച്ചത്തിന്റെ പ്രത്യേകത അതാണ്. ഒരേപോലെ എല്ലാവർക്കും ഏത് തലത്തിലുള്ള മനുഷ്യർക്കും വെളിച്ചം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുള്ളതാണ്. പിന്നെ ക്രിസ്തു വെളിച്ചമാണെന്ന് പറയാനുള്ള അടുത്തൊരു കാരണം എന്ന് പറയുന്നത് സൂര്യൻ എങ്ങനെ പ്രകാശിക്കുന്നത്. ഇപ്പുറത്ത് നമ്മൾ ചന്ദ്രന്റെ സൂര്യനിലേക്ക് വെട്ടം അടിക്കുകയാണ്, എന്റെ തണുപ്പിൽ പ്രകാശിക്കുന്നു. ഇതിനെങ്ങനെ സ്വയം പ്രകാശിക്കുക അല്ലേ. ക്രിസ്തുവിനെ ആരും പ്രകാശിപ്പിക്കുകയല്ല, ക്രിസ്തു സ്വയം പ്രകാശിക്കുക. അപ്പൊ നമ്മളൊക്കെ പ്രകാശിക്കണമെങ്കിൽ നമുക്കൊരു ക്രിസ്തു വേണം, സംശയമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ക്രിസ്തു നമ്മളിൽ പ്രകാശിച്ച് വരുമ്പോഴാണ് നമ്മളും എല്ലാ നന്മകളും പുറപ്പെട്ടു വരുന്നത് നമ്മളില്ല കേട്ടോ, നമ്മളിൽ കൂടി നന്മകൾ പുറപ്പെടുന്നത്. പക്ഷെ ഈ നന്മകൾ പുറപ്പെടാനുള്ള ഒരു ചാനൽ ക്രിസ്തുവാണ് നമുക്ക്. നമ്മൾ ചില സമൂഹത്തിൽ ചില നന്മകളൊക്കെ ചെയ്ത് ചില മനുഷ്യർ, ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരാളെ പറ്റി പറഞ്ഞു, അല്ലെങ്കിൽ ഓട്ടോരാജൻ എന്ന് പറഞ്ഞാൽ വിശദീകരിക്കുകയല്ലേ. അങ്ങനെ ഒത്തിരി ഒത്തിരി പേരുണ്ട്, ഒരുപാട് ആളുകളാണ് അല്ലേ. കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വായിച്ചു ഒരു കല്യാണം ഈ അച്ഛനെ കണ്ടുകാണ്, ഈ അടുത്ത സമയത്ത് ഒരു വിവാഹം നടന്നു. വിവാഹം നടന്നു വളരെ പണമുള്ള മനുഷ്യരാണ് ആ അയാൾ. അദ്ദേഹം ചെയ്തത് വിവാഹത്തിന് അട്ടപ്പാടിയിലുള്ള ആശ്രമത്തിൽ നിന്ന് 10-80 കുഞ്ഞുങ്ങളെയും അവിടെയുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് അവർക്ക് നല്ല വസ്ത്രങ്ങളൊക്കെ കൊടുത്ത് 2-3 ദിവസമൊക്കെ അറേഞ്ച് ചെയ്ത് ആ കല്യാണത്തിന്റെ മുഖ്യധാരയിൽ ആ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് അവർ അവരുടെ വിവാഹ ദിനം അവരാഘോഷിച്ച് വിവാഹ ചടങ്ങ് അവർ നടത്തി. നമ്മളൊക്കെ സാധാരണ ചെയ്യുന്ന നമ്മുടെ ഏറ്റവും വലിയ ഉയർന്ന ആൾക്കാർ, നമുക്ക് ഇപ്രാവശ്യം അംബാനിയുടെ കല്യാണം നടന്നു. വെഡിങ് കാർഡ് ആൾക്ക് കൊടുക്കുന്നത് തന്നെ 300,000-ന്റെയും 3 കോടിയുടെയൊക്കെ അതിന്റെ സമ്മാനം പൊതി, അതാണ് വെഡിങ് കാർഡ് അല്ലേ. അതുപോലും അപ്പൊ എല്ലാം ആർഭാടം നടത്തി ഞാൻ വലിയവരാണെന്ന് കാണിക്കണമെന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുന്ന ഒരു സമൂഹമാണ്. പക്ഷെ നമ്മളൊക്കെ വലിയവരാകുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ ഇതൊക്കെ അനുഭവിക്കുന്ന ആരാ നമ്മളെ പറ്റി വരുമ്പ പറയുന്നത്, അവന്റെ അഹങ്കാരം കണ്ടില്ലേ എന്ന് മാത്രമേ പറയത്തുള്ളൂ കേട്ടോ. അത് നമ്മളൊക്കെ ആർഭാടമായിട്ട് ഒത്തിരി നടത്തുമ്പോഴും നമ്മുടെയൊക്കെ ധാരണ എന്നെ എല്ലാവരും ഒക്കെ ചുമ്മാതാ ഇത് കാണുന്ന മനുഷ്യപ്പോ അവന്റെ അഹങ്കാരം എന്ന് പറയും അല്ലേ. ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട് വലിയ ഒത്തിരി നല്ല മുഴുവൻ കേട്ടുള്ളൂ അങ്ങനെ. എന്ന് വെച്ചാൽ പരിധിക്കപ്പുറമായി ആഡംബരത്തോടുകൂടി നടത്തിച്ചുള്ള കല്യാണങ്ങളെയൊക്കെ ആളുകൾ കുറ്റം പറയുകയല്ല, അത് ഒരു മനുഷ്യൻ പോലും അതിന് നന്മ പറയാറില്ല. പക്ഷെ അതേസമയം നന്മ പറഞ്ഞിട്ടുണ്ട്, വിവാഹം നടക്കുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലൊരു നന്മ ഒരു നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ 10 പേർക്ക് 10 പാവപ്പെട്ടവർക്ക് ഒരു പറ്റി കഞ്ഞി കൊടുക്കുന്ന മനുഷ്യരെ എത്ര വലിയ മനുഷ്യരായിട്ട് ആളുകൾ ആദരിക്കുന്നത്. അപ്പൊ ഞാനും നിങ്ങൾ ഓർത്തി ആദരിക്കപ്പെടാൻ ഒരുപാട് സാഹചര്യം ജീവിതത്തിൽ തന്നിട്ടുണ്ടെങ്കിലും അത് തിരിച്ചറിയാതെ പോകുന്ന മനുഷ്യരല്ലേ പലപ്പോഴും ഞാൻ നിങ്ങളുമൊക്കെ. അപ്പൊ എനിക്ക് വളരെ ബഹുമാനം തോന്നി. ഒരു പക്ഷെ അത് വായിച്ചെല്ലാം മനുഷ്യരെ അവർ അനുഗ്രഹിച്ചിരിക്കും, അത് സംശയമില്ല മനസ്സുകൊണ്ട്. അവരാണ് ദൈവത്തിന്റെ വെളിച്ചം ഹൃദയത്തിലുള്ള മനുഷ്യർ. അതുകൊണ്ട് ഇങ്ങനെയുള്ള വെളിച്ചങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ആ വെളിച്ചങ്ങളൊക്കെ നമ്മളും തിരിച്ചറിയാനായിട്ടോ. അപ്പൊ ക്രിസ്തു സ്വയം പ്രകാശിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ നമ്മളൊക്കെ ക്രിസ്തുവിൽ കൂടി പ്രകാശിക്കപ്പെടുന്നവരാണ്. പക്ഷെ അങ്ങനെ പ്രകാശിപ്പിക്കുമ്പോൾ സ്വയം പ്രകാശിക്കാനുള്ള കൃപ ദൈവം നമുക്ക് നൽകുന്നുണ്ടെന്നുള്ള ഒരു സാധ്യതയും കൂടെ നമ്മൾ ഈ ഭാഗത്ത് നിന്ന് തിരിച്ചറിയുകയാണ്. പിന്നെ അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് എല്ലാ ഊർജത്തിന്റെയും ഉറവിടം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. എല്ലാ ഊർജത്തിൽ ഏതൊരു നഷ്ടപ്പെട്ടു പോകുന്ന, നിരാശരായി പോകുന്ന, ജീവിതം അധംപതനത്തിലേക്ക് പോകുന്ന ഒക്കെ മനുഷ്യരുടെ ഊർജം ക്രിസ്തുവാണ്. ഒരു പക്ഷെ എത്രയോ പേര് നിരാശരാകാൻ, എത്ര പേർ ആത്മഹത്യ ചെയ്യാൻ പോകുമ്പോൾ ആരെങ്കിലും സുവിശേഷകർ പറയുന്ന ഒരു വാക്യം കേട്ട് എത്രയോ ആളുകൾ വലിയവരായിട്ടുണ്ട് അല്ലെ. ഒത്തിരി ഒത്തിരി ആളുകൾ, ഒരു പക്ഷേ നമ്മൾ ടി വിയിലൊക്കെ നോക്കുമ്പോൾ ചില ആളുകളുടെ ജീവിത അനുഭവം പറഞ്ഞില്ല, എല്ലാവരും ശരിയാണ് പൊതുവെ, ചിലരൊക്കെ ചുമ ആളുകളെ ജയിപ്പിക്കും. പക്ഷെ ഒത്തിരി ആളുകളുടെ ജീവിതത്തിൽ വളരെ ജെന്യൂൻ ആയിട്ട് പറയാറുണ്ട്, കള്ളത്തരത്തിൽ കൂടിയും തിന്മയിൽ കൂടിയും അധാർമ്മ്യതയിൽ കൂടിയും അല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടായ ചില നഷ്ടങ്ങളിൽ കൂടിയൊക്കെ ജീവിതം അവസാനിപ്പിക്കാനായിട്ട് പോകുമ്പോൾ ഒരു കച്ചിത്തുരുബന്ധമാണ് ക്രിസ്തുവിന്റെ വാക്യം അവരുടെ ജീവിതത്തെ ആകമാനം മാറ്റിമറിച്ച സംഭവങ്ങൾ, എത്രയോ പേരുടെ ജീവിതം. അങ്ങനെയൊന്നും ലോകത്തിൽ ആർക്കും സാധിച്ചിട്ടില്ല, ക്രിസ്തുവിന് മാത്രം സാധിച്ചിട്ടുള്ളത്. അതാണ് അതുകൊണ്ടാണ് ക്രിസ്തുവിനെ പറ്റി പറയുന്നത് ക്രിസ്തു ലോകത്തിന്റെ വെളിച്ചം എന്നുള്ളത്. അതാണ് ക്രിസ്തു തന്നെ പറയുന്നുണ്ട് അല്ലയോ, ഞാൻ ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ആർക്ക് ലോകത്തിൽ ഏത് മനുഷ്യാവതാരം ചെയ്ത വ്യക്തികൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ലോകത്തിൽ, അത് ക്രിസ്തുവിന് മാത്രം പറയാൻ ഒക്കത്തില്ല. കാരണം കറവേറുന്ന ഒരു മനുഷ്യൻ ഭൂമിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്തു മാത്രമേ ഉള്ളൂ. ഏത് മതഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയോ, ഞാൻ ആരെയും ഇവിടുന്ന് കുറ്റം പറയുന്നില്ല, ഏത് മതഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്ന ആചാര്യമാരെ എടുത്തു നോക്കിയോ, അവരൊക്കെ ജീവിതത്തിൽ കറകളുണ്ട്, അവരുടെ ജീവിതത്തിൽ ഇന്നെന്ന് പറയുന്ന കുറവുകളുണ്ട്. പക്ഷെ കുറവുകളില്ലാത്ത ഏത് ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്തു മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ലോകത്തിന്റെ നെറുകയിൽ ഈ 33 വയസ്സുകാരൻ പറഞ്ഞത് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. ഞാനും നിങ്ങളും ഒക്കെ ഈ ധ്യാനം കേൾക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും പറയുമ്പോഴും ഒക്കെ നമുക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം, ലോകത്തിന്റെ വെളിച്ചമായ പിതാവേ, ഞങ്ങളെക്കൂട് ആ ഒരു വെളിച്ചത്തിന്റെ ഒരു ഭാഗമാക്കി ആ വെളിച്ചം ഞങ്ങളിലും പകർന്നു തരണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കഥയാണ് തോന്നുന്നത്, ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു, അവസ്ഥ മനസ്സിലാ തോന്നുന്നുണ്ടെങ്കിൽ ശ്രമിക്കുക, ആരെങ്കിലും പുതിയൊരു കേൾക്കുന്നുണ്ടെങ്കിൽ കേൾക്കട്ടെന്ന് വിചാരിച്ചാൽ. ഒരിക്കൽ ഒരു ഗുരു ശിഷ്യ ബന്ധങ്ങളിൽ കൂടി ഗുരു ശിഷ്യന്മാർക്ക് ലോകത്തിന്റെ നന്മകളെയൊക്കെ പകർന്നു കൊടുത്തു, പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെയൊക്കെ പകർന്നു കൊടുത്തു. അവസാനം തന്റെ 3 ശിഷ്യന്മാരെയും അടുക്ക വിളിച്ച് അവരുടെ അറിവിന്റെ ആഴം പരിശോധിക്കാനായിട്ട് അവർക്കൊരു ഒരു പരീക്ഷ നടത്തി. പർണാശ്രമത്തിന്റെ 3 ശൂന്യമായ റൂമുകളിലേക്ക് കൊണ്ടുപോയിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ റൂമുകൾ നിങ്ങൾ നിറയ്ക്കണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിറയ്ക്കണം. ഏറ്റവും ആദ്യം ഈ റൂമുകൾ എന്തെങ്കിലും കൊണ്ട് നിറയ്ക്കുന്ന ആളാണ് എന്റെ ഏറ്റവും ജ്ഞാനിയായ ശിഷ്യൻ. ഇത് കണ്ട ശിഷ്യന്മാർ അപ്പൊ തന്നെ ഗുരുവിന്റെ സമ്മാനം ലഭിക്കാൻ അല്ലെങ്കിൽ ഗുരുവിന്റെ പ്രശംസ ലഭിക്കാനായിട്ട് മുറി നിറയ്ക്കാനായിട്ട് പോയി. ഒരാൾ ഓടിച്ചെന്ന് ബുദ്ധിപൂർവ്വം അവിടെയുള്ള കുറെ വൈക്കോല്, തൊഴുതലിന്റെ സമീപത്തുള്ള വൈക്കോലെടുത്തിട്ട് ഇങ്ങനെ വാരി കെട്ടി 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 മുറി ഇങ്ങനെ നടക്കാൻ ശ്രമിക്കുക. വേറൊരാൾ അവിടെ അടുക്കി വെച്ചിരുന്ന വിറക് കഷ്ണങ്ങൾ ഇങ്ങനെ പറക്കിയെടുത്ത് ഇങ്ങനെ ശ്രമിക്കുന്നു. ഇത് നോക്കുമ്പോൾ ഇങ്ങനെ ശിഷ്യന്മാർ ഓട്ടമാണ്, ഒരു ശിഷ്യനെ മാത്രം കാണുന്നില്ല. ഗുരു സമയമായപ്പോൾ ഇറങ്ങി നോക്കുമ്പോൾ അവരിങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ 3 ശിഷ്യനെ നോക്കുമ്പോൾ ഒന്നും ചെയ്യാതെ മുറിയിലിരിക്കുക, ഒരു തിരി കത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് 2 ശിഷ്യന്മാരെ വിളിച്ച് പറഞ്ഞു, ഇവിടെയാണ് നിറവ്. ബാക്കി നിങ്ങൾ 2 വസ്തുക്കൾ കൊണ്ട് നിങ്ങൾ ആയിരിക്കുന്ന റൂമുകൾ നിറയ്ക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇവൻ ശ്രമിച്ചവരാണ്. ഇന്ന് ലോകം മുഴുവൻ വസ്തു കൊണ്ട് നിറയ്ക്കാനാണ് ശ്രമിക്കുന്നത്. വസ്തുതകൾ കൊണ്ട് നിറയ്ക്കാൻ ശ്രമിച്ചാൽ നമ്മളെങ്ങും എത്തിച്ചേരത്തില്ല. അതുകൊണ്ട് പ്രകാശം കൊണ്ട് ജീവിതത്തെ നിറയ്ക്കാനായിട്ട്, പ്രകാശം കൊണ്ട് നാം ആയിരിക്കുന്ന സ്പേസിനെ നിറയ്ക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ഗുരുവിന്റെ അനുഗ്രഹം. ദൈവം നമ്മുടെ ഹൃദയം നോക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണെന്നുള്ളതല്ല, നമ്മൾ പ്രകാശം കൊണ്ടാണ് നോക്കുന്നത്. അതുകൊണ്ട് ആ പ്രകാശം രൂപപ്പെടുത്തിയെടുക്കുവാനും അത് നമ്മളുടെ വെളി എന്ന് പറയുന്നത് മറ്റുള്ള പ്രകാശം കൊടുക്കാനായിട്ടാണ് നീതിശൂരനായ ക്രിസ്തു പിതാക്കന്മാർ. അതുകൊണ്ടാണ് ഈ ക്രിസ്തുവിനെ ചൂണ്ടി ലോകം മുഴുവൻ പറഞ്ഞത് അവനാണ് പ്രകാശം, അവനാണ് സൂര്യൻ, അവനാണ് നീതിശൂര്യൻ. ആ ഒരു ക്രിസ്തുവിനെ നമ്മൾ ആ ഒരു തലത്തിൽ സ്നേഹിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും ആ ഒരു തിരിച്ചറിവും ആ ഒരു ചൈതന്യം പിതാക്കന്മാർ വിഭാവം ചെയ്ത ആ ഒരു ആത്മീയ വെട്ടമൊക്കെ രൂപപ്പെട്ടു വരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കിലോട്ട് അനുഗ്രഹിക്കട്ടെ.
ബഹുമാനപ്പെട്ട രാജശേഷൻ പ്രസംഗത്തെ തുടങ്ങുമ്പോൾ പറയും, ആരും ഇല്ലാതെ വന്നതുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നു. പക്ഷെ ചിലപ്പോഴൊക്കെ അത് നല്ലതാണെന്ന് അദ്ദേഹത്തിന്റെ പ്രഭാഷണം കൊണ്ട് കൃത്യമായിട്ട് അച്ഛൻ തെളിയിക്കാറുമുണ്ട്. സാധാരണ 3 നോമ്പ് അല്ലെങ്കിൽ വലിയ നോമ്പ് ഒരു പ്രാവശ്യം നമുക്ക് അനുഷ്ഠിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും ആഗ്രഹിക്കാറുണ്ടോ അത് വീണ്ടും ആ മാസം ഒന്നും കൂടെ വരണോ? പ്രസംഗം കേട്ടപ്പോ വളരെ വിളിക്കുന്നതും വിളിക്കുന്നതും കഴിഞ്ഞ ആഴ്ചകളിൽ നടന്ന വിഷയത്തെ അച്ഛൻ വീണ്ടും പ്രസംഗവേദിയിൽ കൊണ്ടുവരും. ചിലപ്പോഴൊക്കെ നമ്മൾ രക്ഷപ്പെടുന്നത് ഇത് കഴിഞ്ഞല്ലോ, ഇനി ഒരു വർഷം കഴിഞ്ഞിട്ടല്ല ഉള്ളൂ. എന്റെ അടുത്ത് അമേരിക്ക വന്ന സമയം ഒരു യുവാവ് എന്നോട് ചോദിച്ചത്, എല്ലാ വർഷവും ദുഃഖവെള്ളിയാഴ്ചയുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച മനുഷ്യരും ഉണ്ട്. പക്ഷെ നമുക്കൊക്കെ ആഗ്രഹം ഒരു വർഷത്തിൽ വർഷത്തെ ഒരു ദുഃഖവെള്ളിയാഴ്ച വേണോ എന്ന് ആഗ്രഹിക്കുന്നു, ഒന്നി കൂടാൻ പാടില്ല. പക്ഷേ അച്ഛൻ തുടർ വായനയ്ക്കായിട്ട് ദേവൻകേലിയൻ ഭാഗത്തെയോ അല്ലെങ്കിൽ നടത്തപ്പെട്ട പെരുന്നാളുകളെയോ പ്രധാന ദിവസങ്ങളെയൊക്കെ ഒരു തുടർ വായനയ്ക്കായിട്ട് അച്ഛൻ എപ്പോഴും കൊണ്ടുവരുന്നത് ഒരു നല്ല ചിന്തയായിട്ട് എനിക്ക് തോന്നി. കാരണം ഇത് തന്നെയാണ് പിതാക്കന്മാർ പഠിപ്പിച്ചത്. നമ്മൾ ഏവൻകേലിയൻ വായിച്ചു കേൾക്കുമ്പോൾ പകുതി പേര് കാണും, വായിച്ചാൽ ഉടൻ തന്നെ അതിന്റെ വ്യാഖ്യാനം കൊടുക്കണമെന്നായിരുന്നു നമ്മുടെ പാരമ്പര്യം. ഇന്ന് നമ്മൾ ആ പാരമ്പര്യമൊക്കെ മാറ്റിയിട്ട് ചില പള്ളിയിൽ അതില്ല. ചില പള്ളികളിൽ മധ്യസ്ഥ പ്രാർത്ഥന അല്ലെങ്കിൽ കൊക്കിളിയോൻ ചൊല്ലി രണ്ടെണ്ണം കഴിയുമ്പോൾ ആ സമയത്ത് നടത്തും. ചിലർ സമയക്കുറവ് കൊണ്ട് ഏറ്റവും ഒടുവിൽ ഒന്നോ രണ്ടോ അത്യാവശ്യ വാചകങ്ങളിലോ വാക്യങ്ങളിലോ ഇത് പറഞ്ഞു നിർത്തും. പക്ഷെ ഒരു സന്ദേശം ആവശ്യമാണെന്ന് നമുക്ക് അറിയാം. പക്ഷേ അത് നമ്മൾ വീട്ടിലേക്ക് പോകുന്ന സന്ദർഭത്തിലും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളോട് ചോദിക്കണം, എന്റെ കുഞ്ഞെ നീ ഇന്ന് എന്തോ കേട്ടത്, അല്ലെ ഭാര്യയോടോ ഭർത്താവിനോടോ ചോദിക്കണം. അതിന് വീണ്ടും ഒരു സ്ഥാനമുണ്ടെന്ന് കൃത്യമായിട്ട് അച്ഛൻ വരച്ചു കാണിക്കുന്നതായിരുന്നു അച്ഛന്റെ ആ ചിന്ത. പ്രത്യേകിച്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4:14-15 വാക്യങ്ങളിൽ ഒരു പ്രവചന പൂർത്തീകരണം പോലെ ഇരുട്ടിൽ ഉദിച്ചതായ ഒരു വലിയ പ്രകാശമാകുന്ന ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു. ആ ക്രിസ്തുവും സൂര്യനും തമ്മിലുള്ള താരതമ്യ പഠനവും കൃത്യമായിട്ട് അദ്ദേഹം നടത്തി. ഞാൻ വായിച്ച ഒരു വേദഭാഗ ഒരു പുസ്തകത്തിന്റെ ഒരു അടിക്കുറിപ്പിക്കനെയാണ് സിസ്റ്റർ ജോയാൻ ചിറ്റിസ്റ്റർ അവരെഴുതിയൊരു പുസ്തകം. 3, 4, 5 നൂറ്റാണ്ടുകളിൽ ഈജിപ്തിലെ മണലാരണ്യങ്ങളിൽ ധാരാളം സന്യാസ പ്രസ്ഥാനം ഉടലെടുത്തു. സെയിന്റ് പക്യോമിയോസും സെന്റ് ആന്റണിയും ഒക്കെ അതിന്റെ സ്ഥാപക പിതാക്കന്മാരായി അറിയപ്പെടുന്നു. അവരിലൂടെയാണ് സഭ ഒരു പുതിയ വെളിച്ചം കണ്ടതെന്നും അവരുടെ ത്യാഗത്തിലൂടെയാണ് ആ വെളിച്ചം ലോകത്തിലേക്ക് പ്രകാശിച്ചതെന്നും ഈ സിസ്റ്റർ എഴുതി വെച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് ഇൻ ഗോഡ്സ് ഹോളി ലൈറ്റ്. ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം ഈ പുസ്തകം, അല്ലെ വായിച്ചിട്ടുണ്ടായിരിക്കാം. ഒരു ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. ഞാൻ അതിനോട് ചേർത്ത് പറയാൻ ആഗ്രഹിച്ചത്, വീടിന് ഒരകമുണ്ട് പുറമുണ്ട്, ശരിയല്ലേ? നമ്മളെപ്പോഴും നോക്കുന്നത് പുറത്തു നിന്ന് കണ്ടിട്ട് നമ്മൾ ഇംപ്രഷൻ പറയും ഒരു വലിയ പാലസ് ആണ്, വലിയ മാൻഷനാണ്. അതിനകത്തോട്ട് കയറുമ്പോഴും അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഒത്തിരി സാധന സാമഗ്രികൾ കൊണ്ട് നിറച്ചിരിക്കുമ്പോൾ നമ്മൾ പറയും ഇതൊരു മില്യൺ വീടാ, അല്ലെങ്കിൽ ഇത്ര ഒക്കെ നമുക്കൊരു വില മതിപ്പെടും. മനുഷ്യനെയും നമ്മൾ നോക്കിയാൽ മനുഷ്യനും ഒരു അകമുണ്ട് പുറമുണ്ട്. ഒരു ഫലം നമ്മുടെ കൈ കിട്ടിയാൽ അതിനൊരു അകമുണ്ട് പുറമുണ്ട്. നമ്മൾ എപ്പോഴും നോക്കുന്നത് ഏത് ഭാഗമായിരിക്കും? പുറം. നമ്മൾ കൃത്യമാക്കാൻ ശ്രമിക്കുന്നവര വീടിന്റെ പുറവും നമ്മൾ കാണുന്ന എല്ലാ മേഖലകളും കൃത്യമായിട്ടായിരിക്കും. ഞാൻ ഇപ്പൊ എന്നെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ രാവിലെ ആ പുറം ഒന്ന് മെരുക്കിക്കൊണ്ടാ വന്നെ, ആ എല്ലാവരും ഇത് ചെയ്യും. പക്ഷേ യഥാർത്ഥത്തിൽ ഇതിന്റെ അകമാണോ പുറമാണോ നല്ലതായിരിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അതിന് ക്രിസ്തു ഒരു കാര്യം പറയുന്നുണ്ട്, അകക്കണ്ണും ബാഹ്യമായ കണ്ണും. ഈ അകക്കണ്ണ് തുറന്നെങ്കിൽ എന്ത് പറ്റൂ? ആ ചില കാര്യങ്ങൾ വ്യക്തതയോടുകൂടി മനസ്സിലാക്കാൻ പറ്റും. നമ്മള് ഈ മൊബൈൽ ഫോൺ ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ അതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അകത്തോട്ട് കയറുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നേ? ആ ഇങ്ങനെ തീർ. പക്ഷെ വേദപുസ്തകത്തിൽ അങ്ങനെ കയറാൻ നമുക്ക് പറ്റുന്നുണ്ട്. ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴും ഇച്ചിരി ദൂരത്തോട്ട് ഇത് വെച്ചേക്കുന്ന കാര്യം എപ്പോഴും കയറി എടുക്കാതിരിക്കാൻ വേണ്ടി ചെയ്തേക്കുന്ന. പക്ഷെ എന്നാലും എത്തിയെടുക്കുന്ന തൊട്ടിപ്പുറത്ത് അതേ ഭാഗത്തിൽ വേദപുസ്തകം വരുമ്പോണ്ട് അത്രയും എത്തി ഞാൻ കട്ടിലേക്ക് കിടന്നുകൊണ്ട് എടുക്കാറില്ല. ഇന്ന് രാവിലെ ഞാൻ ആദ്യം എടുത്തത് ഇതോട്ടാ നോക്കിയേ, അകക്കണ്ണ് തുറക്കാൻ നോക്കിയത്. പക്ഷേ മനസ്സിലൂടെ എഴുന്നേറ്റിരുന്നപ്പോ ഒരു കുറ്റബോധം, അതല്ലായിരുന്നു ഞാൻ ചെയ്യേണ്ടിയിരുന്നത്. എന്റെ അകക്കണ്ണ് തുറപ്പിക്കാനുള്ള ഒരു പ്രകാശത്തിന്റെ ഒരു വലിയ സ്രോതസ്സായ വേദപുസ്തകം അവിടെ ഇരുന്നപ്പോൾ നമുക്ക് എന്തുകൊണ്ട്, എനിക്ക് എന്തുകൊണ്ട് അത് ചെയ്യാൻ പറ്റിയില്ല എന്നൊരു കുറ്റബോധത്തോടെ ഞാൻ എഴുതേറ്റെ. പക്ഷെ അത് ചേരുന്ന ഒരു ഒരു നല്ല സന്ദേശം പ്രിയപ്പെട്ട അച്ഛൻ തന്നു. ഈ അകക്കണ്ണ് തുറക്കണമെങ്കിൽ ബാഹ്യമായ കണ്ണ് കുറച്ചു നേരം. അച്ഛൻ പറഞ്ഞത് നമ്മുടെ ഈ ബാഹ്യമായ കണ്ണ് അടച്ചു കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല. പക്ഷെ ക്രിസ്തു പഠിപ്പിക്കുന്നതിന്റെ ഒരു അപ്പുറം അച്ഛൻ പറഞ്ഞ ആ വാക്യത്തോട് ചേർത്ത് ഞാൻ ഒരു വരിയും കൂടെ ചേർക്കാനേ ആഗ്രഹിക്കുന്നുള്ളൂ. അങ്ങനെ അടയുമ്പോൾ നമ്മുടെ അകത്തേക്ക് നമുക്ക് നോക്കാനുള്ള അവസരം കിട്ടും. അവിടെയാണ് ക്രിസ്തുവിന്റെ പ്രകാശം തെളിയുന്നത്. ചിലപ്പോഴൊക്കെ നമ്മൾ പ്രസംഗം ഈ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ സഖേറച്ഛൻ വളരെ ഭംഗിയായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടം തോന്നി. എന്റെ മനസ്സിൽ പറഞ്ഞിരുന്ന ഒത്തിരി കാര്യങ്ങൾക്ക് ഉത്തരം ആയിരുന്നു കഴിഞ്ഞ 2 ദിവസത്തെ പ്രസംഗം സെന്റ് സ്റ്റീഫൻസ് പള്ളി നടത്തിയത്. അപ്പൊ ഇന്ന് ഞാൻ ആന്റിയൊക്കെ സംസാരിച്ചു, നല്ല പ്രസംഗ കലയുള്ള, തീർച്ചയായിട്ടും നമ്മളെല്ലാം അംഗീകരിച്ചേ പറ്റൂ. ഒരു വായനയുടെ പരപ്പും ഉണ്ട്, അത് ക്രോഡീകരിച്ച് പറയാനുള്ള ഒരു കഴിവുണ്ട്. പക്ഷെ നമുക്ക് ആ പ്രസംഗം കേട്ടപ്പം ചിലപ്പോൾ എനിക്ക് തോന്നി ഇത് എന്തുകൊണ്ടാണ് എനിക്കും ഇങ്ങനൊന്നും ചിന്തിക്കാൻ പറ്റാൻ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയായിരുന്നു? എത്രയോ പ്രസംഗകര് പ്രസംഗിക്കുന്നു, പക്ഷെ എന്താ അങ്ങനൊന്നും അതിനപ്പുറത്തോട്ട് എന്താ പോവാൻ കാര്യം? കാരണം അച്ഛൻ ചില സമയത്തെങ്കിലും അച്ഛന്റെ ഈ പുറമേയുള്ള കണ്ണൊന്ന് അടച്ചിട്ട്, പുറമേയുള്ള ഇന്ദ്രിയങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് ദൈവത്തെ കാണാൻ അകക്കണ്ണ് തുറക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, അത് വായനയുടെ വരപ്പിലൂടെയായാലും ആ ഇന്ദ്രിയങ്ങളുടെ ബലത്തിലായാലും ക്രോഡീകരിച്ച് പറയാനുള്ള കഴിവായാലും, വർഷങ്ങൾക്ക് മുമ്പേ ബാല്യത്തിലെ അദ്ദേഹത്തിനൊരു കഴിവുണ്ടായെന്ന് പറഞ്ഞു. ഞാനിപ്പോ അച്ഛന്റെ പ്രസംഗം റീസെന്റ് ആയിട്ട് കേട്ടതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. അപ്പൊ നമുക്കെല്ലാം ഇങ്ങനെ ഒരു കഴിവുണ്ട്, പക്ഷെ നമ്മൾ കൂടുതൽ സന്തോഷിക്കുന്ന എവിടെ കൊണ്ടാണ്? ബാഹ്യമായ കാര്യങ്ങൾ കണ്ട് സന്തോഷിക്കുക. നമ്മളൊരു ഒരു ഫലം, ഒരു നല്ലൊരു ഫ്രൂട്ട് എടുക്കുമ്പോഴും ഒരു ഓറഞ്ച് കൈ കിട്ടിയ താടിയൊക്കെ കുഴപ്പമൊന്നുമില്ല, കുരിശുമാല രണ്ടെണ്ണം ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ ഒന്ന് സംസാരിച്ചാൽ പിന്നെ മുന്നോട്ടൊന്നേ തോന്നത്തില്ല. ചിലപ്പോ എന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് എന്റെ വിചാരം, കൂടുതൽ പേര് പറഞ്ഞു കാണും. ആ ചിലടെ പറയാം ശബ്ദമൊക്കെ കൊള്ളാം, പക്ഷെ വായിന്ന് വരുന്ന ഒന്നും അത്ര നല്ലതല്ല. അല്ലെങ്കിൽ പറയും പ്രസംഗമൊക്കെ കെങ്കേ പോവാം, പക്ഷെ കയ്യിൽ അത്ര നല്ലതല്ല. എന്താ ഇങ്ങനെ പറയാൻ കാര്യം? നമ്മളൊക്കെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് എന്നെ കുറിച്ച് ഒരുപാട് പേര് പറയുന്നുണ്ടെന്ന് എന്റെ ഒരു വിശ്വാസം. പക്ഷെ എവിടുന്ന ഇങ്ങനെ പറയാൻ കാരണം? നമ്മളെപ്പോഴും ഭാഗ്യമായ അളവ് പോല് കൊണ്ട് തൃപ്തിപ്പെടുത്താൻ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ ദൈവം ഒരു വെളിച്ചമാണ്, സ്രോതസ്സാണ്, പ്രകാശമാണ് എന്ന് തിരിച്ചറിയാൻ നമ്മുടെ ബാഹ്യ കണ്ണുകളെ മാറ്റി അകക്കണ്ണിലേക്ക് ക്രിസ്തുവിനെ കാണാൻ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ ഹൃദയത്തിന്റെ ഉള്ളിൽ ആര് കാണും? വലിയ വെളിച്ചം ഹൃദയത്തിൽ തന്നെ. യഥാർത്ഥത്തിൽ ഇവിടെ പറഞ്ഞത് പാചകമാ പറഞ്ഞത്, അന്ധകാരത്തിൽ ഇരിക്കുന്നവർക്ക്, യഥാർത്ഥത്തിൽ ആരെ അന്ധകാരത്തിൽ ഇരിക്കുന്നേ? നമ്മൾ വേണമെങ്കിൽ പറയാം ആഫ്രിക്ക ഒരു ഡാർക്ക് കോണ്ടിനെന്റാ. ചിലപ്പോ നമ്മൾ കേരള ചരിത്രം അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രം പറഞ്ഞാലും പറയും ബ്രിട്ടീഷുകാർ വന്നില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മിഷണറിമാർ വന്നില്ലായിരുന്നെങ്കിൽ അതൊരു ഡാർക്ക് കോണ്ടിനെന്റ് ആയിട്ട് നടന്നേനെ. ശരിയാ, ചില വീഡിയോകളൊക്കെ കണ്ടു നോക്കിയാൽ മതി. നോർത്ത് ഇന്ത്യയിലുള്ള അർദ്ധ നഗ്നരായോ അല്ലെങ്കിൽ വസ്ത്രം ധരിക്കാതെ ഇപ്പോഴും അവിടെ ജീവിക്കുന്ന മനുഷ്യരിഷ്ടം പോലെയുണ്ട്. പക്ഷെ അവര് ലോകത്തിന്റെ മുമ്പിൽ കാണിക്കുന്നത് പാർലമെന്റിന്റെ പടവും അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ പടമൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ വരുമ്പോഴും നമ്മൾ ഇവിടെ നാട്ടിൽ നിന്നുകൊണ്ട് ഇവിടോട്ട് നോക്കുമ്പോൾ നമ്മൾ അമേരിക്കയെ കാണുന്നത് എന്ത് പറഞ്ഞാൽ ടെക്സസ് അല്ല കാണിക്കുന്നത്, ടെക്സസിലെ ഈ പിന്നെ ഹൈവേ സോറി ഫിഫ്ത് സ്റ്റേറ്റ് അല്ല കാണിക്കുന്നത്, ഞങ്ങളുടെ പള്ളിയിൽ ഇരിക്കുന്ന ഫ്രെസ്നോ സ്റ്റേറ്റ് ഒന്നുമല്ല. ആ അവിടെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയാണ്, ലിബർട്ടിയാണ് കാണിക്കുന്നത്. ഞാനും അതിന്റെ തൊട്ടടുത്തം കണ്ടെന്നും പറഞ്ഞ് ഇവിടെ വന്നിറങ്ങി, പിന്നെ മനസ്സിലായ അത് അവിടെ വരെ പോകണമെങ്കിൽ 4 മണിക്കൂർ യാത്ര ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പൊ ഇതുപോലെ ചില മോടിപിടിപ്പിക്കൽ കാണിച്ചും പ്രകടിപ്പിച്ചും നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ അന്ധകാരം പൂണ്ട ഒരു സ്ഥലമിരിപ്പുണ്ട്. അവിടേക്ക് ആരെ കടത്തിവിടണം? അവിടേക്ക് ക്രിസ്തുവാകുന്ന ഒരു ടോർച്ച്, ഒരു ലൈറ്റ് അടിക്കാൻ അതിനുവേണ്ടി ലഭിക്കുന്ന സമയമാണ് ഞായറാഴ്ച, അതിനുവേണ്ടി ലഭിക്കുന്ന സമയമാണ് പ്രാർത്ഥനകൾ. അതുകൊണ്ടാണ് ഈ പുസ്തകം തുടങ്ങുമ്പോൾ 4-ാം അധ്യായത്തിൽ അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. തൊട്ട് മുമ്പിൽ എന്ത് വരുന്നറിയോ, ഇവനെന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് സന്തോഷിപ്പിച്ചു കഴിഞ്ഞിട്ട് ക്രിസ്തു എങ്ങോട്ടാ പോയെ? ഹണിമൂൺ നടത്താനല്ല പോയെ. ആദ്യം പോയത് പിശാചിനാൽ പരീക്ഷിക്കപ്പെടാനുള്ള ശക്തി നേടാൻ മരുഭൂമിയിലേക്ക് പ്രാർത്ഥിക്കാൻ പോയി. നമ്മളൊക്കെ എന്ത് ചെയ്യുന്നത്? ഏത് സെലിബ്രേഷൻ കഴിഞ്ഞാലും തുടർ സെലിബ്രേഷന് വേണ്ടി നമ്മൾ പോകുന്നു. നമ്മൾ ഏത് ആരൊക്കെ ഇതിനകത്തുണ്ടോ അവരെ എല്ലാം ഒരുക്കുക. പിന്നെ അങ്ങ് സൽക്കാരങ്ങളുടെ, പക്ഷെ ഈ ക്രിസ്തു വേണമെങ്കിൽ അവിടെ ഒരു ഫീസ് നടത്തായിരുന്നു. ഒരു ഒരു വലിയ സൂര്യൻ ഉദിച്ചു, ചക്രവാളത്തിൽ പ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ചു വന്നു. ഇനി നട്ടുച്ചയ്ക്ക് മുകളിൽ സൂര്യൻ വരുമ്പം യഥാർത്ഥത്തിൽ മുകളിലെത്തും സൂര്യൻ. അപ്പൊ എല്ലാവർക്കും പ്രകാശം ഒരുപോലെ കാണുക. ആ പ്രകാശം പോലെ നടന്നൊരു സംഭവമാണ് ദ ഫീസ്റ്റ് ഓഫ് എപ്പിഫാനി, ധനഹാ പെരുന്നാൾ. ക്രിസ്തു സമ്മേളിച്ചു, വേണമെങ്കിൽ അവിടെ എല്ലാവരെയും വിളിച്ച് മാരിയസ് ഹോട്ടലിൽ കൊണ്ടുചെന്ന് വലിയ ഫീസ്റ്റ് സെലിബ്രേഷൻ നടത്തായിരുന്നു. അനന്തരം എങ്ങോട്ടാ പോയേ? ഫീസ്റ്റ് എവിടെയായിരുന്നു? മരുഭൂമിയിൽ പോയി പ്രാർത്ഥിച്ചു. നമ്മുടെ ജീവിതത്തിലും ഈ വർഷം കൊണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി നോമ്പുകൾ വരാൻ പോവാ. 11, 12, 13 ഫെബ്രുവരി വലിയ നോമ്പ് വരും. അത് പൂർത്തീകരിച്ചാൽ 18 ദിവസത്തിന്റെ ഗ്യാപ്പ് കഴിഞ്ഞാൽ സകലതും തിന്നു കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ അടുത്ത മരുഭൂമി പ്രയാണത്തിലേക്ക് കയറുക. ഇത് സന്തോഷത്തോടെ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ, പ്രിയപ്പെട്ട രാജേഷൻ പറഞ്ഞതുപോലെ ഈ സത്യമാകുന്ന പ്രകാശത്തെ, ക്രിസ്തുവാകുന്ന സൂര്യനെ നമുക്ക് നമ്മുടെ അകക്കണ്ണുകൾ കൊണ്ട് കാണുകയും മറ്റുള്ളവരുടെ കണ്ണ് തുറപ്പിക്കാൻ നമ്മുടെ ജീവിതവും പ്രവർത്തനവും കൊണ്ട് സാധിക്കുകയും ചെയ്യും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് രാജേഷ് അച്ഛന്റെ അനുഗ്രഹീതമായ തുടർ വായന ചേർന്ന വാക്കുകൾക്ക് പ്രത്യേകമായ നന്ദി ഈ സമയത്ത് ഇസുഖോറോ പ്രേരണ വേണ്ടി അറിയിക്കുകയും ചെയ്യും.
കർത്താവേ
ദുശ്ചിന്തകളും പാപവികാരങ്ങളും
ചികിത്സയിലാണ്, അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ജോബി അയർലൻഡ് ക്യാൻസറായിട്ട് ചികിത്സയ്ക്ക് വേണ്ടി ആവശ്യപ്പെടുന്നു, ജോബിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. അതുപോലെ ഒരു കഴിഞ്ഞ ഇടയ്ക്ക് വീഡിയോ സന്ദർശനം നടത്തിയ ഒരു വീട്ടിലൊരു സഹോദരി, പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, വളരെ പ്രയാസം അനുഭവിക്കുന്നു, ശാരീരികമായ വേദനയും അനുഭവിക്കുന്നു. ആ സഹോദരിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അവരെ ദൈവം ഭാവി അവരുടെ സ്വസ്ഥതയ്ക്ക് സമാധാനത്തിനുമായിട്ട്
നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും ഞങ്ങളെ സ്നേഹിക്കുന്നവനും, ഞങ്ങളുടെ ജീവിതത്തിന് ഒരു പ്രകാശമായി എന്നും ഞങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിന്റെ നന്മകളിലൂടെയും സമൃദ്ധമായ കൃപകളിലൂടെ നയിക്കുന്ന കർത്താവെ, ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു, മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്ന് യെശയ്യാ പ്രവാചകൻ അരുളി ചെയ്ത പ്രവചന നിവൃത്തി ക്രിസ്തുവിന്റെ അനുഗ്രഹീതമായ മനുഷ്യാവതാരത്തിലൂടെ ലോകത്തിന്റെ ഇരുട്ടിനെയും മനുഷ്യജീവിതത്തിന്റെ ഇരുട്ടുകളെയും ഇരുളടഞ്ഞ അധ്യായങ്ങളെയും മാറ്റി പ്രകാശത്തിന്റെ അധ്യായങ്ങൾ പരത്തുവാൻ ഞങ്ങളുടെ ജീവിത മധ്യത്തിൽ ക്രിസ്തു പിറന്നതുപോലെ, ഞങ്ങൾ ഇന്ന് കേട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിന്റെ നല്ല നിമിഷങ്ങളിൽ പലപ്പോഴും ബാഹ്യമായ കണ്ണുകളിലൂടെ ഞങ്ങൾ പ്രപഞ്ചത്തിലെ ആസ്വാദനം നടത്തുന്നു എങ്കിൽ, നിന്നെ കാണുവാൻ തക്കവണ്ണം ഞങ്ങളുടെ അകക്കണ്ണുകളെ തുറക്കുവാൻ തക്കവണ്ണം വലിയൊരു ചിന്ത ഞങ്ങൾ ഇന്ന് കേൾക്കുകയുണ്ടായല്ലോ. അതിന് മുഖാന്തരമാക്കിയ അഭിഷിക്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്പുരാന്റെ സാന്നിധ്യവും കൃപയും ധാരാളമായി കൊടുത്ത് ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ ഇടയ ശുശ്രൂഷകളും വചന ശുശ്രൂഷകളും ഭംഗിയായി നിർവഹിപ്പാൻ ദൈവം സഹായിക്കണമേ. ഇന്ന് പുതിയ വർഷത്തിന്റെ അനുഗ്രഹീതമായ ഒരാഴ്ചയിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നു. ഞങ്ങൾ കഴിഞ്ഞ കാലഘട്ടത്തിലെ പലതും നന്മകളാണെങ്കിൽ ഞങ്ങൾ വീണ്ടും അത് കൂടുതൽ ഇഷ്ടപ്പെടുന്നു. തിന്മകൾ വന്നതോ രോഗം വന്നതോ ബുദ്ധിമുട്ട് വന്നതോ ഞങ്ങൾ പലപ്പോഴും ആവർത്തിക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ല. എങ്കിലും കർത്താവെ, കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ വായിച്ചു കേട്ട വേദഭാഗം ഒരു തുടർ വായനയ്ക്കായി വീണ്ടും ഞങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ ഒരു അവസരം ലഭിച്ചപ്പോൾ ഇന്ന് വളരെ താല്പര്യത്തോടെ പ്രാർത്ഥനാപൂർവം ഇതിനെ കേൾക്കുവാനായിട്ട് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അവരുടെ കുടുംബങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും തലമുറകൾക്കും നന്മയുടെ ഒരു വിളക്കുമരമായി ഒരു പ്രകാശ സ്തംഭമായി ഈ വചന കേൾവി ഇടയാക്കണമെന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്പുരാന്റെ സാന്നിധ്യവും കൃപയും ഞങ്ങളുടെയൊക്കെ ഭവനങ്ങളിൽ ഉണ്ടാകണമേ. ഭവനത്തിന്റെ പുറമേ ഉള്ള മോടിയേക്കാൾ അകം മോടി പിടിപ്പിക്കാനും മനുഷ്യന്റെ പുറമേ ഉള്ള മോടിയേക്കാൾ അകം വിശുദ്ധമാകുവാനും ഈ പ്രകാശത്തിന്റെ ചിന്ത ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സഭയും പിതാക്കന്മാരെയും വൈദികരെയും ഞങ്ങളുടെ ഇടവകകളെയും അതിന്റെ ശുശ്രൂഷകളെയും ദൈവസന്നിധിയിൽ ഓർക്കുന്നു. പ്രകാശം ഉണ്ടാക്കുന്നവരും പ്രകാശം ആസ്വദിക്കുന്നവരും വെളിച്ചത്തിന്റെ കവചങ്ങളുമായി ഞങ്ങളെ എല്ലാവരെയും ദൈവം നമ്പുരാൻ ഒരുക്കുമാറാകണമേ. പ്രത്യേകിച്ച് രോഗമാകുന്ന ഇരുട്ടിന്റെ കുണ്ടറയിൽ കൂടെ അധ്യായത്തിലൂടെ കടന്നുപോകുന്ന മനുഷ്യർക്ക് സൗഖ്യത്തിന്റെ പ്രകാശം നൽകുവാൻ കർത്താവിന്റെ കൃപയ്ക്കായി ഞങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രത്യേകമായി ഈ സമയം പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെയും അനേകർ സൗഖ്യം പ്രാപിച്ചൊരു വേദിയാണ് ഞങ്ങളുടെ ഈ പ്രാർത്ഥനാ സംഗമമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ടല്ലോ. വിശ്വാസപൂർവ്വം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ഏത് കാര്യവും ഞങ്ങൾക്ക് സാധിപ്പിച്ചു തരുമെന്ന് ഞങ്ങളോട് വചനത്തിലൂടെ അരുളി ചെയ്ത ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കും കരുണയ്ക്കും വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ പേര് പറഞ്ഞ് ദൈവസന്നിധിയിൽ കണ്ണുനീരോടുകൂടി താഴ്ത്തി വച്ചിരിക്കുന്ന, അങ്ങയുടെ പാദപീഠത്തിങ്കിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ രോഗികളെയും അവിടുന്ന് താങ്ങുകയും അവിടുന്ന് സൗഖ്യം കൊടുക്കുകയും എഴുന്നേറ്റ് അതിന്റെ കിടക്ക എടുത്ത് നടക്കുക എന്ന സ്വർഗീയമായ നസറായനായ ക്രിസ്തുവിന്റെ ശബ്ദം കേൾക്കുവാനൊക്കെ വണ്ണം അവരൊക്കെയും ആയിരിക്കുമ്പോൾ ദൈവമേ ആ പ്രകാശ വലയത്തിലേക്ക് അവരെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യം മൂലം അല്ലെങ്കിൽ സഞ്ചാരശേഷി നഷ്ടപ്പെട്ടവരായി ഭവനങ്ങളിലോ മറ്റു കാര്യങ്ങളിലോ ഒക്കെ വ്യാപൃതരായിരിക്കുന്നവരെ ദൈവം തമ്പുരാൻ കരുതണമേ. ഭവനങ്ങളിൽ സമാധാനത്തിന് വേണ്ടി കേഴുന്ന പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളെ ദൈവം തമ്പുരാന്റെ കാരുണ്യം കൊണ്ടും പ്രകാശം കൊണ്ടും നിറയ്ക്കണമേ. വിവിധ കാര്യങ്ങളുമായി ദൈവസന്നിധിയിലേക്ക് അപേക്ഷാപൂർവ്വം കടന്നു വരുന്നവർ, വിവാഹ ജീവിതത്തിന് വേണ്ടി, ജോലിക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, രോഗങ്ങൾ മാറ്റപ്പെടുവാൻ വേണ്ടി, അല്ലെങ്കിൽ ജീവിതത്തിന്റെ വ്യത്യസ്തമായ ഭാരങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ഹൃദയങ്ങളിലേക്ക് ക്രിസ്തുവാകുന്ന വെളിച്ചം ഒരു വലിയ നക്ഷത്രം പോലെ ഇറങ്ങിച്ചെന്ന് അവരെ നന്മയിലേക്ക് നയിക്കണമെന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മഹാപുരോഹിതന്മാർ, വൈദികർ, അതോടൊപ്പം തന്നെ ഇന്നിവിടെ കൂടിയിരിക്കുന്നതും വിവിധ സ്ഥലങ്ങളിൽ കൂടിയിരിക്കുന്നവരുമായ എല്ലാ പ്രിയപ്പെട്ടവരെയും തന്റെ കരം കൊണ്ട് ദൈവം തമ്പുരാൻ ഉയരങ്ങളിൽ നിന്ന് ആശീർവദിക്കണമേ. വരുന്ന ആഴ്ചയും ഞങ്ങൾക്ക് ഇപ്രകാരം കണ്ടുമുട്ടുവാൻ ഞങ്ങളെ അവിടുന്ന് സജ്ജരാക്കണമേ. ധാരാളം പേർ ജീവിതത്തിന്റെ നല്ല നിമിഷങ്ങളിൽ ഈ ലോകത്തു നിന്ന് വിട്ടുപിരിയുമ്പോൾ കർത്താവ് അങ്ങയുടെ കാരുണ്യം മൂലവും കൃപ മൂലവും മാത്രം ഞങ്ങളെ ഇന്നും ജീവനോടെ കാത്തു പരിപാലിക്കുന്നതിന് ഞങ്ങൾ ആയിരം ആയിരം സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. നാളത്തെ ദിവസങ്ങളിലും അങ്ങയുടെ കൃപയിൽ ജീവിപ്പാൻ ഞങ്ങൾക്കിടയാകണമേ. ഞങ്ങളുടെ പ്രാർത്ഥനാ ശബ്ദം കേൾക്കുകയും ഞങ്ങളെ ആശീർവദിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ.
പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധരുടെ സമ്മതവും സഹവാസവും ഈ പ്രാർത്ഥനാ കൂട്ടത്തോടും ഞാൻ ഓർത്ത് പ്രാർത്ഥിച്ചിട്ട് എല്ലാ ആവശ്യങ്ങളോടുകൂടിയും നമ്മുടെ സഭയോടും സഭയുടെ എല്ലാ ആത്മീയ പ്രവർത്തനങ്ങളോടുകൂടിയും ഇപ്പോഴും എപ്പോഴും നേരിക്കുന്നതാണ്.
അനുഗ്രഹീതമായ ശുശ്രൂഷയുടെ ഭാഗമായ എല്ലാവരോടുള്ള സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് സാന്നിധ്യം കൊണ്ട് നേതൃത്വം കൊണ്ട് നിറച്ച വന്നി വൈദിക ശ്രേഷ്ഠ പാവനച്ചൻ ഐശക്കച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇത് സന്ദർശിക്കുന്ന പ്രാർത്ഥിക്കുന്ന എല്ലാ വൈദികരോടുള്ള സ്നേഹം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ പള്ളിയിലെ കൂടിയിരിക്കുന്ന സ്നേഹിതർ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കളെയും നിങ്ങളുടെ സാന്നിധ്യം ദൈവം കാണുകയും ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ബൈബിൾ വായിച്ച ജോളി ആന്റി, അതുപോലെ തന്നെ ശ്രീ ജോളപ്പുര മനോജ്, എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. ദൈവം അനേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. നന്ദി.